പ്രിയ സുഹൃത്തുക്കൾ, പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാൻ ഉദ്ദേശിച്ചതാണ്. അത് ആകെ പിഴിഞ്ഞിട്ട് സംസാരം പറഞ്ഞില്ല, ശ്വാസം. അപ്പോൾ ഈ ഭരതാ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കാര്യമായിട്ട് മനസ്സിലാക്കണം, എന്താണ് ഭരത, എങ്ങനെ ഉണ്ടായി. അത് ആകെ മൂടി നടക്കുക, സ്ത്രീകൾ മൂടി നടക്കണം, അതിന്റെ സ്വഭാവം അതാണ്. മുഖമടക്കം മൂടണമെന്നുള്ളതാണ് മുസ്ലിം ലോകത്ത് പുരോഹിതന്മാർ പ്രചരിപ്പിച്ച ഭൂരിഭാഗമുഖവും മുഖമടക്കം മൂടി നിൽക്കലാണ് ഏറ്റവും ഉത്തമമെന്നാണ്. എന്താ ഇതിന്റെ അടിസ്ഥാനം? ഈ വിഷയം എന്താണ്? മനുഷ്യന് ഈ ലോകത്ത് ശുദ്ധമായി ശ്വസിക്കാനുള്ള അവകാശം എല്ലാ ജീവികൾക്കും, മനുഷ്യന്റെ പകുതി ഭാഗം ആളുകൾക്കും, പുരുഷന്മാർക്കൊക്കെ ശുദ്ധമായി ശ്വസിക്കണം, യാതൊരു നിയന്ത്രണം പോയത്. അതിലും മുഖത്ത് മൂടി വന്നാൽ നമ്മൾ അടിച്ചു പായിക്കും. അപ്പൊ അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടും, അവർക്ക് മുഖമൂടിയിടാൻ അവർ സമ്മതിക്കും, അവരോട് പറയില്ല. ഈ പറയുന്നവരും പുരുഷനല്ലേ, പുരുഷന്മാരാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ വക കുരുത്തക്കടൊക്കെ ഉണ്ടാക്കുന്നത് സ്ത്രീകളല്ലേ ഇവിടെ പുരുഷന്മാരാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് ശുദ്ധമായി ശ്വസിക്കണം, ആളുകളെ കാണണം, അന്തസ്സായിട്ട് നടക്കണം, അതിനൊന്നും യാതൊരു തടസ്സം വരാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല എന്നുള്ളതിന്റെ നിയമ പറഞ്ഞു. മുഖം മൂടി ഇടലാണ് ഏറ്റവും നല്ലത്. ചില നിർബന്ധമാണെന്ന് പറഞ്ഞോളൂ, ഇരിക്കട്ടെ. ഏതായാലും മുഖമൂടി മുതൽക്ക് ഒട്ടാകെ ശരീരം മൂടി ഇടണം, മൂടി മറക്കണം എന്നാര് പറഞ്ഞു? എല്ലായിടത്തും നമുക്ക് ചോദിക്കാനുള്ള ഉദ്ദേശം, എല്ലാ കാര്യം മഞ്ചി മഞ്ചി എന്ന് പറഞ്ഞ മതി, നിസ്കാരം മഞ്ചി എന്ന് പറഞ്ഞ മതി, ഇതാര് പറഞ്ഞു എന്ന് ആദ്യം ചോദിക്കണം. എന്തൊരു നിയമം അശാസ്ത്രീയമായിട്ട് അസംബന്ധമായിട്ട് ആരിവിടെ പറഞ്ഞിരുന്നാലും ആദ്യം നമുക്ക് ചോദിക്കേണ്ടത് ആര് പറഞ്ഞു? സംഗതി എന്തോ അശാസ്ത്രീയതണ്ട്, ഒക്കായി കണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ചോദിക്കാം ഇതാര് പറഞ്ഞു എന്ന് ചോദിക്കാം. എന്നാലും ചോദിക്കാം, കാരണം നമ്മൾ എന്തിന്റെ ആളാ? മതം നമ്മൾക്ക് നിർബന്ധമാണ്, നമ്മൾ മതത്തിന്റെ അനുയായികളാണ്. ഏത് മതം? അള്ളാഹു അവതരിപ്പിച്ചതാണ്. അള്ളാഹു അവതരിപ്പിച്ച മതം ധാരാളം ലോകത്തുണ്ട്. അതിലിപ്പോ ഒരു മതം മാത്രമേ ഇപ്പൊ നമ്മൾ കഴിക്കൂ, ഖുർആൻ ഉൾക്കൊള്ളുന്ന. ഇതല്ലാതെ ഇഞ്ചീര് പോലും ഇപ്പൊ നമ്മളോട് പറഞ്ഞു വിചാരിക്കാം, ശുദ്ധ ഇഞ്ചീരോടൊന്ന് പറയാൻ വിചാരിക്കാം, ഇതിലുള്ള അനുസരിച്ച് നിങ്ങൾ ചെയ്യണമെന്ന് നമ്മൾക്ക് ബാധകല്ല. കാരണം ഒന്നുകൂടെ അതിലെന്ത് പറഞ്ഞിരുന്നാലും മതിയെന്നുള്ള പറയും ചെയ്തു, ഇതിലെന്ത് പറഞ്ഞിരുന്നാലും അത് സ്വീകരിക്കണം. എന്തെങ്കിലും പറയും, എന്തെങ്കിലും പറയില്ല, ആവശ്യമുള്ളത് പറയും. അപ്പൊ അതിലുണ്ടോ ഇല്ലേ, അത് നബി പറഞ്ഞു. നബി പറഞ്ഞിട്ട് ഇതിൽ കാണണം, നബി പറഞ്ഞിട്ടുണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. നബി പറയുന്ന ഒന്നും ഇതിൽ നോക്കി പറയണമെന്ന് പത്തോട്ടം പറഞ്ഞു. ഖുർആൻ നോക്കിയിട്ടേ നിനക്ക് പറയാനും പ്രസംഗിക്കാനും പ്രബോധനം നടത്താനും പാടുള്ളൂ എന്ന് നബിയോട് പത്ത് പ്രാവശ്യം പറഞ്ഞതാണ്. ഈ ഖുർആൻ നോക്കിയിട്ടേ പറയാൻ പാടുള്ളൂ. അപ്പൊ നബി പറഞ്ഞു എന്ന് ഇടയിൽ നിന്ന് കണ്ണി കുട്ടിയുടെ വിട പോരാ. എവിടെ പറഞ്ഞു? ഇവിടെ നോക്കി പറഞ്ഞു. നബി ഖുർആനിൽ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നെ കാണിച്ചരണം. കാണിച്ചരല്ലേ അസാധു തള്ളിക്കളയ. നബി ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞുതരാൻ ഒരാൾക്ക് കഴിവില്ലെങ്കിൽ, അതിനുള്ള വിവരമില്ലെങ്കിൽ പോവാൻ പറയാ. ഖുർആനും നബി സുന്നത്തും രണ്ടും കൂടി ജോയിന്റ് ആയിട്ട് കാണും. അതാണ് നമ്മൾ ഖുർആൻ സുന്നത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഖുർആനിലൂടെ നബി ഇന്നത് പറഞ്ഞു, ഖുർആനിലൂടെ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് നിർദ്ദേശിച്ചു, ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് നിരോധിച്ചു എന്നൊക്കെ വകതിരിച്ച് വായ തുറന്ന് പഠിപ്പിച്ചു തരാൻ പറ്റിയ പുരോഹിതനായിരുന്നാലും പഠിക്കും നമ്മൾ തീർച്ചയായും. അതില്ലാതെ എല്ലാവരും മൂടി നടക്കണം, എല്ലാവരും നേരത്തെ ഇടുന്ന ഉരുളണം, അതാ ഇസ്ലാമിന്റെ നിയമം എന്നൊന്നും പറഞ്ഞ ഉണ്ടായിരുന്നു. അതൊക്കെ പരന്ന് കേൾക്കുന്ന ഒരു കാലുണ്ടായിരുന്നു നമ്മൾ സമ്മതിക്കും. പക്ഷേ ഇനി നടക്കുക, ഇനി ഏത് അടിസ്ഥാനത്തിൽ മൂടാൻ പറഞ്ഞു, എവിടെ മൂടണമെന്ന് പറഞ്ഞു, പരത വേണമെന്ന് എവിടെ പറഞ്ഞു, ആരാ പറഞ്ഞത് എന്നൊക്കെ കാണണം. അള്ളാഹു പറഞ്ഞു, മുസ്ലിമിയും പറഞ്ഞേക്കും. അപ്പൊ അവിടുത്തെ പശ്ചാത്തലം ആദ്യം മനസ്സിലാക്കണം. ഈ ഓരോ വിഷയം പറയുമ്പോൾ എന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ ആ ഖുർആൻ തന്നെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചരിത്രം ഒട്ടാകെ സർവസമ്മതമായിട്ടുള്ള ഏകകണ്ഠമായിട്ട് നിർണ്ണയിക്കപ്പെട്ട ചരിത്രത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടണം എന്നെങ്കിലും പശ്ചാത്തലം മനസ്സിലാവും. അപ്പൊ ഇവിടുത്തെ പശ്ചാത്തലം എന്താ? അറബികളെ സംബന്ധിച്ച് പൊതുവെ നമ്മൾക്കറിയാം, അന്ന് സുബ്ഹ് നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീനെ പിടിച്ച് പിരാട് സംഘം നടത്തി കൂട്ടുകൂടാ. ഒരു ചരിത്രം എഴുതിച്ചാൽ സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി പോവാ. സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചരിത്രം അതിന്റെ രേഖയുടെ പറ്റി അത്രത്തോളം ഒന്നുമായിട്ട് എല്ലാവരും സുന്നികളും മാത്ത് മുജാഹിദ് മറ്റേ നാല് മദബ് അവരൊക്കെ അംഗീകരിക്കുന്ന ചരിത്രത്തിൽ എഴുതി വെച്ചതാ. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോകുന്ന സ്ത്രീകളെ വഴിക്ക് വെച്ച് പിടിച്ച് ബലാൽ സംഘം പോലും നടത്തിവിടുന്ന ഒരു ഭൗമ അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഖുർആൻ സൂചിപ്പിക്കുന്നത് പക്ഷേ പുരോഗിഹിം മറന്നു, പക്ഷേ പുരോഗിഹിം മറന്നു പറഞ്ഞിട്ട് വൈകാരിക വക്രതയുള്ള ആൾക്കാരെന്നതിന്റെ അർത്ഥം. അങ്ങനത്തെ ആൾക്കാരവിടെ കുറെ ഉണ്ട്, അവരിൽ നിന്ന് ശല്യം ഒഴിവാകാൻ വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഭൂവാനി പറഞ്ഞു. നബിയുടെ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പറഞ്ഞു. നബിയുടെ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞ എന്താ, നബിന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മുസ്ലിം സ്ത്രീകളിലുള്ള ഒരാളെ പോലുമില്ല നിങ്ങളുടെ സ്ത്രീ. നിങ്ങളെ അപകടപ്പെടുത്തണം, അപകീർത്തി ഉണ്ടാക്കണം, നിങ്ങൾക്ക് അപരാധം ഉണ്ടാക്കി തീർക്കണം എന്ന് ഉദ്ദേശപൂർവം നടക്കുന്ന, അതിനുവേണ്ടി പ്ലാനിട്ട് നിൽക്കുന്ന ഒരു മുനാഫിക്ക് സംഘം വിട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്ത്രീകളിൽ നിന്നുള്ള മറ്റ് സ്ത്രീകളെ പോലെ ഒരാളുടെ നിലവാരത്തിലല്ല നിങ്ങൾ. നിങ്ങൾ കുറച്ച് ഉയർന്ന സ്ത്രീയിലുണ്ട്, നബിന്റെ ഭാര്യമാരല്ലേ, കുറച്ച് പദവികളൊക്കെ അവശേഷിച്ചുണ്ട്. എന്തെല്ലാം പദവിയുണ്ട്? അവര് ശരിക്കും മതം അനുഷ്ഠിച്ച് പ്രവർത്തിച്ചാൽ ഡബിൾ കൂലി കൊടുക്കാൻ പറ്റും. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. നമ്മൾക്കൊക്കെ ഒന്നിന് പത്ത് എന്നുള്ളതാണ് അല്ലേ, സംസ്കാരത്തിന് നോമ്പിന് ഹജ്ജിന് ഒന്നിന് പത്താണ്. നബിന്റെ ഭാര്യമാർക്ക് ഡബിളായിട്ട് അവിടെ മാത്രമേ പേര് ഇറട്ടിക്കൊള്ളൂട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിലാക്കി, നബിന്റെ ഭാര്യമാര് ശരിക്കും മത അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചാൽ അവർക്ക് ഈ ഇരട്ടി കൂലിയുണ്ട് എന്ന ഇതൊരു പ്രതിസന്ധിയാണ് ചാടാനോട്ട് പറ്റുള്ളൂ. അവർ കുറ്റം ചെയ്താലോ ഈ ഇരട്ടി ശിക്ഷയുണ്ട്. സാധാരണ സ്ത്രീകൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അത് പിടികിട്ടിയാൽ അവരെ 100 അടി അടിക്കണം. നബിന്റെ ഭാര്യമാര് അത്തരം ഒരു വിഷയം ചെയ്തതായിട്ട് തെളിഞ്ഞാൽ തെളിഞ്ഞിട്ടില്ല, ശരിക്കട്ടെ. പക്ഷെ അങ്ങനെ വ്യഭിചാര കുറ്റത്തിൽ അകപ്പെട്ടതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ 200 അടി അടിക്കണം. 200 അടി അടിക്കണം കുറവാണ്. അപ്പൊ ശിക്ഷ വരുന്നിടത്തും അവർക്ക് ഇറക്കിയുണ്ട്. നന്മ ചെയ്യുന്നിടത്ത്, ആരാധന നടത്തുന്നിടത്തും അവർക്ക് കൂലി ഇടപെടാം. ഖുർആൻ പറഞ്ഞു മറത്തേനി എന്ന് പറയുന്നത് ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ വ്യക്തമായിട്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞതന്നെ കണ്ടു കേട്ടിച്ച ലസ്തു നജാ നിസാ നബി. നബിന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പ്രത്യേകം അഭിസംബോധനം ചെയ്ത് പറഞ്ഞു, യാ നിസാ നബി ലസ്തുന്നക അഹദിൻ മിനൽ നിസാ ഇനി തഖൈതുന്ന. നിങ്ങൾ നിയമങ്ങളൊക്കെ സൂക്ഷിച്ച് നടക്കുകയാണെങ്കിൽ മറ്റുള്ള ഒരൊറ്റ സ്ത്രീകളെ പോലെയല്ല നിങ്ങൾ. നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദവി അനുസരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണോ നിങ്ങൾ സംസാരത്തിൽ വലിയ വിനയൊന്നും കാണിക്കരുത്. വിനയും വിധേയത്വം കാണിക്കും തോറും അവിടെ കുറച്ച് മുനാഫിക്കുകൾ അവർ കടന്നുകൂടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഫലാ തഹ്വാന ബിൽ ഖൗലി, ആരോടായി പറയുന്നത്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ആരോടായി പറയുന്നത്? നബിന്റെ ഭാര്യമാരോട്. അടുത്ത് പ്രത്യേക പശ്ചാത്തലം വെച്ചിട്ട് അള്ളാഹു നിർദ്ദേശിക്കുക, നിങ്ങൾ ലസ്തുന്നക അഹദിമിൻ നിസായി, സ്ത്രീകളിലുള്ള ഒരാളെ പോലെയുമല്ല നിങ്ങളുടെ സ്ഥിതി. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സ്ഥിതി നിങ്ങൾക്കുണ്ട്, ഒരു പശ്ചാത്തലം. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ വിനയത്തോടുകൂടി മഹിമയോടുകൂടി ഒന്ന് സംസാരിക്കണം. അത് വൈകാരിക ലൈംഗിക ബന്ധങ്ങൾക്ക് ഒരു പഴുത് കിട്ടും എന്നുള്ള ധാരണ സംസാരം കേൾക്കുന്നവർക്ക് തോന്നിപ്പോകരുത്. പക്ഷേയായിട്ട് പറഞ്ഞപ്പോഴാണ് തോന്നിപ്പോകരുത്. അങ്ങനെ സംസാരം വന്നു കഴിഞ്ഞാൽ ഹൃദയത്തില്ല വക്രതുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. ഇപ്പൊ കുല്ല കൗലമാ റൂഫ എന്നാ പിന്നെ ചെടട്ടും പോലെ ഉച്ചത്തിൽ ചെടപെടാഞ്ഞിട്ട് സംസാരിക്കണമെന്നോ? അല്ല, കൗലം മഴറൂഫ, നല്ല നിരക്കുള്ള സംസാരങ്ങൾ, ഈ യോഗ ആ ശൃംഗാരമൊന്നും കൂടാത്ത രൂപത്തിലുള്ള നല്ല നല്ല സംസാരങ്ങൾ സംസാരിച്ചോളൂ. മനുഷ്യത്വം വിടണ്ട, നല്ല നിരക്ക് സംസാരിച്ചോളൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹക്കാരനുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പഴുതുണ്ട്, സാഹചര്യം കിട്ടും എന്ന് തോന്നിക്കുന്ന വിധത്തിലൊന്നും സംസാരിച്ചു പോരതാ പറഞ്ഞ എന്റെ ചുരുക്കം. അത് തന്നെ വ്യക്തമാക്കി പറയാം. കർണഫി ഉപയോഗിക്കുന്നു, അത് മനസ്സിലാക്കണം. ഇതൊക്കെ ഇവിടെ പല സ്റ്റേജുകളിലും പല ബുക്കുകളിലും പല മാസികകളിലും ഒക്കെ ആയത്തിരുന്നിട്ട് ദുഃഖിയാക്കാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പൊ കർണഫി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങിയിരുന്നോ? അവർക്ക് അവിടെ ഓഫീസ് വർക്കും വ്യവസായശാലക്കൊണ്ട് ടീച്ചർമാരെ ഈ വക പണികളൊന്നും അവർക്ക് അവിടെ ഇല്ല. അവർ പുറത്തിറങ്ങിയാൽ അവരെ അപകടപ്പെടുത്താൻ വേണ്ടി മുനാഫിക്കേട് നടക്കുന്ന ഒരു സാഹചര്യം അല്ലാതെ അവിടെ വേറൊന്നുമില്ല. അവർക്ക് പുറത്തിറങ്ങി ഒരു പണി അവിടെ ചെയ്യാനില്ല, ഒരു പണി വേണ്ടേ? അതുകൊണ്ട് ആരോടായി പറയുന്നത്? നബിന്റെ ഭാര്യമാരോട് മാത്രമാണ് പറഞ്ഞത്. നബിന്റെ ഭാര്യമാരെ പ്രത്യേകം വിളിച്ചിട്ട് പറയാം. ഇപ്പൊ കർണഫി ഉപയോഗിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി. ഒരാ തബർജന തബർജൽ ജാഹിലിയത്തിൽ ഊല, മുൻകാലത്ത് ആ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സ്ത്രീകളുടെ ഉപേക്ഷകളും മറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരെ പോലെ ആ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം. നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ അഴിഞ്ഞാട്ടായിട്ട് അങ്ങനെ എല്ലാ പ്രകടന നടക്കണം. അത് നടന്നു കഴിഞ്ഞാൽ പല മുനാഫിക്കുകളും ദുസ്വഭാവികളും പല സാമൂഹ്യ വിരുദ്ധരും ഒക്കെ പിടികൂടാൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിട്ടാണ് സലാത്ത് വാദ്യന സക്കാത്ത് വാദ്യന റസൂലും മറ്റു കാര്യങ്ങളൊന്നും ബാധകമല്ലാന്നല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിവിലക്കുകൾ എന്തൊക്കെയാണോ അതൊക്കെ സൂക്ഷിച്ച് ജീവിക്കണം, നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെ വേണം എന്ന് പറഞ്ഞു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത്. ഇവിടെ മനസ്സിലാക്കണം, ഇതിവരോട് തന്നെ പറയുന്നത്, നിങ്ങളിൽ നിന്ന് വെടക്കത്തരം ഒഴിവാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാ പറ്റും നിങ്ങളെ വെടക്ക് പ്രവൃത്തിയിൽ കൊണ്ടേ ചാടിക്കും. ആ വെടക്ക് പ്രവൃത്തികളിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താനും സംശുദ്ധമാക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പറഞ്ഞ തങ്ങന്മാരാണ്, എന്റെ വേറെ കുട്ടികളൊക്കെയാണ്. അതാണ് ഈ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥമിച്ചൊരു കലാപം. അങ്ങനെ ഒരു അർത്ഥേ അറബി ഭാഷയിൽ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വേറെ കുട്ടികളും കുടുംബങ്ങളല്ല. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്ടുകാരികൾ, ഇവിടെ പറയുന്ന അർത്ഥത അഹ്ലുൽ ബൈത്ത് നബിന്റെ ഭാര്യമാരായ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ആ സ്ത്രീകളെ വിളിച്ചിട്ട് പറയാ, അഭിസംബോധന ചെയ്ത് പറയാം, എന്നെ മാരി ബാങ്ക് അഹ്ലുൽ ബൈത്ത് വീട്ടുകാരെ, നിങ്ങളെ, അതായത് സ്ത്രീകളെ വിളിച്ച ആദ്യം പറഞ്ഞിട്ടുണ്ടോ, അത് വിളിച്ചിട്ടുണ്ടല്ലോ നബിന്റെ ഭാര്യമാരെ, അവരോട് പറയാം വീട്ടുകാരെ നിങ്ങളൊക്കൊന്ന് ശുദ്ധിയായിട്ട് പരീക്ഷിച്ച് നിർത്തണമെന്നാണ്. നിങ്ങൾക്ക് ഈ അപകീർത്തി ദിവസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉപദേശിക്കുന്നത് ഉയർത്തിറ നിങ്ങൾ വളരെ നല്ല പരിശുദ്ധിയിൽ ഉയർത്തി നിർത്തണം എന്നുള്ള ഉദ്ദേശം അള്ളാഹു ഉണ്ടായത് കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ വീട് വിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോണ്ട. അത് ഈ സാഹചര്യത്തിൽ പോകുന്നത്ര ഗുണകരമല്ല. ഇവിടെ സാമൂഹ്യ വിരുദ്ധർ ധാരാളമുണ്ട്, അത്തരക്കാർ പഴുതു നോക്കി നടക്കും. അതുകൊണ്ട് നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോണ്ട, തീരെ പോകാൻ പാടില്ലെന്നല്ല, സാധാരണഗതിയിൽ തബറുജിൽ ജാഹിലിയത്ത് വേണ്ടെന്ന് പറഞ്ഞില്ല, അതേപോലെയുള്ള അഴിഞ്ഞാട്ടത്തിൽ നിന്ന് പോരെന്ന് പറഞ്ഞു. ഇതാരോട് പറഞ്ഞു എന്നാണ് നമ്മളുടെ പ്രശ്നം. ഇതാരോട് പറഞ്ഞു, എന്തിനു പറഞ്ഞു, എന്ത് പശ്ചാത്തലത്തിൽ കൊണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കണം. സാമൂഹ്യ വിരുദ്ധർ അവിടെ ഉണ്ടെന്ന് ഖുർആൻ സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഫാത്മയല്ലദീഫി ഖുലൂബിഹിം മറന്നു പറഞ്ഞ സാമൂഹ്യ വിരുദ്ധര, ഈ സാമൂഹ്യ വിരുദ്ധർ നിങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് വന്നേക്കും. അതുകൊണ്ട് അവരോട് ആ നയത്തിലും മയത്തിലും സംസാരിച്ചിട്ട് വെറുതെ ആപത്തുണ്ടാക്കരുത്. മര്യാദയ്ക്ക് സംസാരമൊക്കെ സംസാരിച്ചോളൂ, അത്ര മതി, പിന്നെ പുറത്തു വിട്ട് ഇറങ്ങി പോകുന്നു വേണ്ട. നിങ്ങൾ സ്ത്രീകളിൽ ഒരാളെ പോലും അല്ല, നിങ്ങൾക്കൊരു പ്രത്യേക ചുറ്റുപാടുണ്ട്, പ്രത്യേക പദവിയുണ്ട്. നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആരെ പോലെയും അല്ല എന്നുള്ള പ്രത്യേകം എടുത്തു പറയാൻ കാരണം. എന്നിട്ട് അതിനുശേഷം പിന്നെന്ത് പറഞ്ഞു, ഇത് സ്ത്രീകൾ നബിന്റെ ഭാര്യമാരെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞ ഒരു വിഷയമാണിപ്പോ ഈ സൂറത്ത് അഹ്സാബ് 33:32 പറഞ്ഞ വിഷയമാണ് പറഞ്ഞത്. ഇത് കൊണ്ടുപോയിട്ട് കലക്കി ഇവിടെ എത്തിച്ചു വന്നത്, മുസ്ലിം സ്ത്രീകൾക്ക് ആർക്കും പുറത്തിറങ്ങാൻ പാടില്ല എന്ന സിദ്ധാന്തത്തിലേക്ക് യാചത്തിൽ കാണിച്ചു. ചില സ്ത്രീകളൊക്കെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ വേണ്ടി ജോലിക്കും പോകാൻ പാടില്ല, മറ്റുള്ള ഭരണകാര്യത്തിലും ഇവിടെ വിടാൻ പാടില്ല എന്ന് പറയാനില്ലല്ലോ, ജോലിക്ക് പോലും പുറത്തു പോകാൻ പാടില്ല, വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നാണ് അള്ള പറഞ്ഞത്. സർണ ഫീപ്പ് ചോദിക്കുന്ന പറഞ്ഞ സ്ത്രീകളോട് അടങ്ങിയിരിക്കാൻ പറയാം, പക്ഷേ ഏത് സ്ത്രീകളിൽ നിന്ന് നോക്കിയാൽ, ഏത് സ്ത്രീകളാ പോയി പറഞ്ഞ സ്ത്രീകൾ നബിന്റെ ഭാര്യമാരാണ്, പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണെന്നുള്ള അവിടെ പറഞ്ഞു, പ്രത്യേകം വിളിച്ചെന്നെ പറഞ്ഞു. അപ്പൊ ആ പറയുന്ന കൂട്ടത്തിൽ വീട്ടിൽ അടങ്ങിയിരിക്കണം അത് മുസ്ലിം സ്ത്രീകൾക്ക് ബാധകല്ല, നബിന്റെ ഭാര്യമാർക്ക് മാത്രം ബാധകാണെന്ന് ആദ്യം പഠിക്കണം, പഠിക്കാതിരിക്കാൻ പറ്റും പറഞ്ഞതാണ്. അത് നബിന്റെ ഭാര്യമാരോടാണ്, നിങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന വേണം എന്ന് എങ്ങനെ മൂടിപ്പതിച്ചിരിക്കാൻ പറഞ്ഞോട്ടെ, ഇതൊക്കെ പറഞ്ഞിട്ടില്ലായിരിക്കട്ടെ. ഏതാരും വീട്ടിൽ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞത് ആരോട് എന്ന് ചോദിച്ചാൽ നബിന്റെ ഭാര്യമാരോട്. എന്തിന്, സാമൂഹ്യ വിരുദ്ധരെ ഭയപ്പെടേണ്ട കാലഘട്ടമായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ പെട്ടുപോയാൽ അവർക്ക് ഇരട്ടി ശിക്ഷയുണ്ട്, നല്ല നിലവാരത്തിൽ ജീവിച്ചാലോ ഇരട്ടി കൂലിയുണ്ട് എന്നൊക്കെ നബിന്റെ ഭാര്യമാർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു നമുക്ക് അങ്ങനെ പ്രത്യേകത്തിന് നിയമമുണ്ട്. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ പ്രത്യേകം പിന്നെ ചോദിക്കുകയൊന്നുമില്ല. നബിക്ക് മഹറില്ലാതെ വിവാഹം കഴിക്കാമെന്നൊരു നിയമം ഖുർആനിലുണ്ട്. അതെ നബിക്ക് പ്രത്യേകം, അതേ പ്രത്യേകം നബിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ നബിക്ക് പ്രത്യേകം തന്നെ. അതുപോലെ തഹജ്ജ് നമസ്കാരം നബിക്ക് മാത്രമേ പാടുള്ളൂ, അതെ ഖുർആനിലുണ്ട്. അതുപോലെ ഇല്ല, നബിക്ക് മാത്രം നമസ്കാരം പറഞ്ഞു. അപ്പൊ പ്രത്യേകമായിട്ട് നബിക്ക് പറഞ്ഞത്, അപ്പൊ പ്രത്യേകമായിട്ട് നബിന്റെ ഭാര്യമാരോട് പറഞ്ഞത് നമ്മൾ കേട്ടു. ഭാര്യമാരോട് പ്രത്യേകമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടു. ഇനി അത് നമ്മളിലേക്ക് ബാധിക്കുന്നു നോക്കാം. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അള്ളാഹു എന്ന് പറഞ്ഞു, പൊതുവെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അള്ളാഹു എന്ന് പറഞ്ഞു, നമ്മളെ മനസ്സിലാക്കി പൊതുവെ മുസ്ലിം സ്ത്രീകളെ പറ്റി പറഞ്ഞതാണ് കുല്ലിൽ മുഖ്യം സത്യവിശ്വാസികളോട് പറയും. യൗവവും എന്ന പ്രസാരി അവരുടെ കണ്ണുകൾ അല്പം, അതായത് അല്പം എന്ന് പറഞ്ഞ ഈ അല്പം നിശ്ചയിക്കൽ എവിടെ എന്നറിയും. മിൻ അപസാരിഹും യൗല്ലു അപസാറഹും എന്നല്ല പറഞ്ഞു. യൗല്ലു അപസാറഹും എന്ന് പറഞ്ഞാൽ എല്ലാവരും പെണ്ണുങ്ങളെ കാണുമ്പോൾ തലതാഴ്ത്തി നിൽക്കണം. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ പെണ്ണിനെ കണ്ടോ എല്ലാവരും തലതാഴ്ത്തണം. യൗല്ലു അപസാറഹും പറഞ്ഞു. അപ്പൊ അത് അള്ളാഹു പറയുന്നിടത്ത് പിന്നെ വൈകല്യം സംഭവിക്കരുത്, പറയേണ്ട മാതിരി തന്നെ പറയുള്ളൂ. യൗല്ലു മിൻ അപസാരിഹും, അവരുടെ കാഴ്ചകൾ ചിലത് തുറച്ചോണ്ടല്ലോ, ആ ചിലയിടത്തൊക്കെ ഒന്ന് താഴ്ച പിടിച്ചു. അതായത് അവിടെ ഇപ്പോ അവള് ഏതോ സ്ത്രീകൾ അവരേതോ അലങ്കാരത്തോടു കൂടി ആകർഷിക്കാൻ വേണ്ടി എന്നെ ആരിപ്പിച്ച് ചിലപ്പോൾ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയാണ് നോക്കണ്ട. അത്തരത്തിലുള്ള ഒരു വൈകാരിക ബന്ധം ഒരു പ്രകടനമാണ്, ഒരു ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയാണ്. അത് ലക്ഷ്യം വെച്ചിട്ടാണ് സ്ത്രീകൾ ഇറങ്ങി നടക്കുന്നതെങ്കിൽ അങ്ങോട്ടും ഇല്ലാതെ കണ്ണ് വെച്ച് നോക്കണ്ട. അപ്പൊ ഒന്ന് കണ്ണ് താഴ്ച പിടിച്ചാണ്. അപ്പൊ എല്ലാ സമയത്തൊന്നല്ല, സാർവത്രികമായിട്ടെന്നല്ല, എപ്പോഴും എന്നല്ല, ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിലേക്ക് വഴിവെക്കാൻ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രകടനവും ആ നൃത്തവും എന്ന് കണ്ടാൽ അവിടെ അതാണ് മിന്നപസാരി. ചില സന്ദർഭത്തിൽ കണ്ടെത്തും എന്നെന്തിന് അവിടെ തന്നെ ഉടനെ പറഞ്ഞെന്താ, അങ്ങനെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളൊക്കെ സൂക്ഷിക്കുക. അതായത് കണ്ടിട്ട് പ്ലാൻ ഇട്ടിട്ട് അങ്ങനെ അവിടെ പോകാനുള്ള അതിനൊന്നും കണ്ട, പ്ലാനും പരിപാടിയൊന്നും വേണ്ട, ആടെ കാണാം, ആളെക്കാണ് മര്യാദയ്ക്ക് കാണാൻ വരുന്നില്ല. പക്ഷെ അതിന്റെ അപ്പുറമുള്ള പ്ലാനും പരിപാടിക്കുമായിട്ട് പുരുഷന്മാരും പോകണ്ട, സ്ത്രീകളും പോകണ്ട എന്ന് പറഞ്ഞിട്ട് ചുരുക്കം. അപ്പൊ അതിൽ ആരും പറഞ്ഞു പുരുഷന്മാരോട് പറഞ്ഞു കൊല്ലിൽ മൂമിനിയാത്തിനപസാരിക്കുന്ന ഇതേപോലെ തന്നെ സ്ത്രീകളോട് പറയണമെന്നാണ് വളരെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. പുരുഷന്മാരോട് ഇത്തരത്തിലുള്ള വൈകാരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ലക്ഷ്യം വെച്ചിട്ടുള്ള ആ നോട്ടം നോക്കണ്ട. ചില സന്ദർഭത്തിലൊക്കെ കണ്ണ് താഴ്ത്തിക്കൊടുക്കും, കണ്ണ് താഴ്ത്തിക്കൊടുക്കും. ചിപ്പ പറഞ്ഞിട്ടില്ലോ, പറ്റി ചിപ്പം പറഞ്ഞില്ല, അപ്പൊ താഴ്ത്തി പിടിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയുടെ കൂടെ എന്നിലേക്ക് കാര്യമായ ലക്ഷ്യം അവൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും അങ്ങനെ നോക്കണ്ട. അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന നൃത്തം കണ്ടാൽ എന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അത്തരത്തിലും വേണ്ട. സാധാരണ ആ വക യാതൊരു ഉദ്ദേശവും ഇല്ലാതെ സാധാരണ മനുഷ്യന്മാരും സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ പോകും. എവിടെ മക്കത്ത് പോലും, മക്കാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ പുണ്യസ്ഥലം, മസ്ജിദുൽ ഹറം അതിനേക്കാൾ വലിയ പുണ്യസ്ഥലം പോകും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചിട്ടില്ല. ഏതാണെന്നുള്ള തന്നെ ബാധ്യ ചെയ്ത വർദ്ധിക്കുക വേറെ കാര്യം ഇരിക്കട്ടെ. ഏതായിരുന്നാലും നമ്മൾ ഏറ്റവും ബഹുമാനിക്കേണ്ട, നമ്മൾ ലക്ഷ്യം വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുള്ള മക്കത്തെ പള്ളി, അവിടെയാണ് സ്ത്രീയും പുരുഷനും വന്നാൽ എന്ത് ചെയ്യും, മുഖം പറഞ്ഞു അവിടെ മറക്കാൻ പറഞ്ഞു. അവിടെ മുഖം മറക്കാൻ പറഞ്ഞവരോട് പറഞ്ഞിട്ടില്ല, മുഖം മറക്കാൻ പറഞ്ഞിട്ടില്ല, മറക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എരിച്ചു, ആരാണ് എരിച്ചു കൊടുത്തത്, ഈ ഭരതന്റെ ആൾക്കാർ തന്നെ എരിച്ചത്. മക്കത്ത് ഹജ്ജിന് വന്നാൽ ഒരൊറ്റ സ്ത്രീയും മുഖം മൂടാൻ പാടില്ല എന്ന് നബി കൽപ്പിച്ചിരിക്കുന്നു. അത് അവരെന്നെ എഴുതി വെച്ചത്, നമ്മളെ എരിച്ചു, നമ്മൾക്ക് ഏതാ തന്നെ കിട്ടിയിട്ടുണ്ട്. അവിടെ മക്കത്തൊക്കെയായിട്ട് പ്രത്യേകത ഉണ്ട്, ഖുർആനിലേ മുഖം മറക്കാം, പിന്നെന്താ അപ്പൊ മക്കത്ത് ആയിട്ട് പ്രത്യേകമൊന്നുമില്ല. ഖുർആനിലെ സ്ത്രീകൾ മുഖം മറക്കണം എന്നില്ല, പിന്നെ മക്കത്ത് വെച്ച് മറക്കണം പറയാൻ പാടില്ല, പറയാൻ പാടില്ല, മദ്രസത്തിൽ മറക്കാൻ പാടില്ല. അവർ പിന്നെ എന്ത് എഴുതി വെച്ചു, നബി ചെയ്തിട്ടുണ്ടായിരിക്കാം, നമുക്ക് ഏതാണ്ട് അനുമാനിക്കാം. പക്ഷെ അത് നിങ്ങളെ പ്രമാണം പോലെട്ടോ, അത് വേറെ അനുമാനിക്കാൻ നബി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സ്ത്രീകളെ മുഖം മറച്ചിട്ട് ആ ഗ്രീക്ക് സമ്പ്രദായക്കാരുടെ മാതിരി മുഖം മറച്ചിട്ട് നടക്കണം ലോകത്ത് തുറന്നിട്ട്. ആ വക അനാവശ്യങ്ങളും ആ വേണ്ടാവൃത്തികളൊന്നും വേണ്ട, മുഖമൊക്കെ അന്തസ്സായിട്ട് തുറന്നിട്ട് നടക്കണം, മുഖം മറക്കാനേ പാടില്ല എന്ന് നബി പറഞ്ഞു. അപ്പൊ ഹജ്ജിന്റെ വിശദാംശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു അതിന്റെ നിയമങ്ങളും ഫറളുകളും ഉജൂബുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു ഇനം എന്താണെന്നറിയോ, സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല എന്ന് സകല മദ്ഹബിൽ വിചിച്ചു. നന്നായി, വളരെ നന്നായി തന്നെ പോകും. അങ്ങനെ മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ പോലും ഒരൊറ്റ സ്ത്രീക്കും മുഖം മറക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിരിക്കുന്നു എന്ന് നാല് മദ്ഹബുകൾ സമ്മതിച്ചിരിക്കുന്നു. അല്ല ആയിക്കോട്ടെ, അത് ഏത് ഹദീസ് എടുത്ത് പറഞ്ഞാലും വേണം, നമ്മൾക്ക് ഹദീസ് ഒന്നും നോക്കാതെ തന്നെ മുഖം എവിടെ മറക്കാൻ പാടില്ല, മക്കത്ത് മാത്രമല്ല എവിടെ മറക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അവരെഴുതി വെച്ചപ്പോ നബി അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും കാരണം ഈ മുഖം ഏറ്റവും മുന്തിയ ആരാധനയുള്ള ഹജ്ജ്, ഹജ്ജ് ഏറ്റവും മുന്തിയ ആരാധന ആയിട്ട് വരുമ്പോ അവിടെയാണ് എല്ലാ ഖുറാഫാത്തും പഠിച്ചു കൊടുക്കുന്നത്, എല്ലാ അനാചാരങ്ങളും സങ്കീർണതകളും ഒക്കെ അവിടെയാണ് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോ ഇവരെല്ലാവരും കൂടി പുരുഷനും സ്ത്രീയും കാണാത്ത രൂപത്തിൽ നടക്കണമെന്ന് വല്ല മുസ്ലിയാക്കന്മാരും പുരോഹിതന്മാരും പറഞ്ഞിട്ടുണ്ടാക്കിയെങ്കിലോ എന്ന് സംശയിച്ചിട്ടായിരിക്കണം ഒരേറ്റ കുട്ടി മുഖം മറക്കാൻ പാടില്ല അതിനെ നിർബന്ധിക്കാൻ കാരണം, എന്നെ പ്രഖ്യാപിക്കാൻ കാരണം അതായിരിക്കണം. ഇതുപോലെ ഇരുന്ന് വെള്ളം കുടിക്കണമെന്ന് നിർബന്ധമുള്ള ഭൗമമാണ് അറബികളും ഇരുന്ന് വെള്ളം കുടിക്കണം. ജൂതന്മാർ പഠിപ്പിച്ചാൽ ഇരുന്ന് വെള്ളം കുടിക്കണം, എവിടെയാണെങ്കിലും ഇരുന്ന് വെള്ളം കുടിക്കണം. അപ്പൊ നബിക്ക് ഇതിന്റെ വേണ്ടാത്ത മനസ്സിലായി, മനസ്സിനെ ബുദ്ധിമുട്ടിക്കല്ലേ, വെള്ളം കുടിക്കാനൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ദിവസം 10-12 പ്രാവശ്യം വെള്ളം കുടിക്കും, അപ്പോഴൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കാൻ തരണം. അപ്പൊ നബി എന്ത് ചെയ്തു, ആ 10,000 ആൾക്കാരുടെ ആ മക്കത്ത് വെച്ചിട്ട് തന്നെ ഈ മുഖംമൂടി പാടില്ല എന്ന് പറഞ്ഞ മതിലിൽ നിന്ന് വെള്ളം കുടിച്ചാണ് കാണിച്ചു, നിന്ന് വെള്ളം കുടിച്ച് കാണിച്ചു. അതെല്ലാവരും എഴുതിപ്പിച്ചു, നബി നിന്ന് വെള്ളം കുടിച്ച് ഇതിനകത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വെള്ളം ആരും കുടിച്ചെന്നും പറയാൻ വേറെ വെള്ളം തരട്ടെ, കുടിച്ചു നിന്നിട്ടാണ് കുടിച്ചു, എല്ലാവരും കാണത്തല്ല ആ അന്ധവിശ്വാസം പോയിക്കോട്ടെ എന്നതാണ്. എന്നതുപോലെ ഈ അന്ധവിശ്വാസം ഇത് നീക്കോട്ടെ, പെണ്ണുങ്ങളൊക്കെ മുഖം മൂടി നടക്കേണ്ടതുണ്ട്, അതാണ് ഇസ്ലാമിക സംസ്കാരം എന്ന ഒരു സമ്പ്രദായം ഒരു നിയമം ഈ ലോകത്ത് വരികയാണെങ്കിൽ ഞാനത് ആദ്യം തന്നെ പൊളിച്ചിരിക്കുന്നു എന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കാൻ എനിക്ക് പറഞ്ഞു. ഒറ്റ കുട്ടി മുഖം മൂടി പോരുത്, നബിന്റെ ഭാര്യമാരടം അത് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം ഇന്ന് വരെ നിലവും കോടതി ചെന്ന എല്ലാവർക്കും കാണാം സ്ത്രീകൾ മുഖമക്കൂലാണ്, സ്ത്രീകൾ മുഖമക്കൂ. അപ്പൊ അവിടെ ഇസ്ലാമിന്റെ കേന്ദ്രമായ മസ്ജിദുൽ ഹറാമിൽ വെച്ച് പോലും മുഖം കാണല് ഹറാമാണെങ്കിൽ ഈ ലക്ഷക്കണക്കിൽ ആളുകളെ കൊണ്ട് ലക്ഷക്കണക്കിൽ സ്ത്രീകളുടെ മുഖത്ത് നോക്കുന്ന ഹറാം ചെയ്തിട്ടാണോ ആരാധന നടത്തേണ്ടത്? അതൊരു ഹറാമാണെങ്കിൽ ആ ഹറാം ആദ്യം നിരോധിക്കേണ്ട അവിടെയല്ലേ, എടുത്തിടേണ്ടത് അവിടെയല്ലേ. അപ്പൊ ആ ഹറാമായ സമ്പ്രദായം അവിടെ നിലനിർത്തി വേറൊരിടത്തൊക്കെ ഇനിയിപ്പോ അപ്പൊ അവിടെ ഹലാലെ വേറൊരിടത്തൊക്കെ ഇപ്പോഴും ഹറാം തന്നെ എന്ന് പറഞ്ഞാൽ ആ ഭാഗം മക്കളുടെ പാടാം. ഖുർആൻ പറഞ്ഞു മക്കത്ത് വരുമ്പോ മുഖം മൂടണ്ട എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ പിന്നെ വേറൊരിടത്ത് മൂടണമെന്ന് ധനിയായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം, എവിടെ പറഞ്ഞില്ലല്ലോ. കണ്ണ് നിങ്ങൾ അങ്ങനെ തുറച്ചു നോക്കും, അത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് പർദ്ദ ഉണ്ടാക്കുകയാണെങ്കിൽ ആരൊക്കെ പർദ്ദ ഉണ്ടാക്കണം? പുരുഷന്മാരോട് ആദ്യം പറഞ്ഞു നിങ്ങൾ അങ്ങനെ കണ്ണ് സന്ദർഭത്തിലൊക്കെ താഴ്ത്തിക്കൊടുക്കും എന്ന് പുരുഷന്മാരോട് സ്ത്രീ മൂമിനുകളോട് പറഞ്ഞു. അതിന്റെ പേരിൽ അപ്പൊ എന്തിനാണ് താഴ്ത്തുന്നത്? സ്ത്രീനെ കാണുന്നതിന്, സ്ത്രീകളെ കാണുന്നതിനല്ലേ ഈ താഴ്ത്തുന്നത്, അവിടുത്തെ സന്ദർഭമാണ്. അപ്പോ നമ്മളോട് കണ്ണ് താഴ്ത്താൻ വേണ്ടി കാഴ്ച താഴ്ത്താൻ വേണ്ടി പറയുന്നെങ്കിൽ എന്താ കാരണം? മുഖം അവിടെ ഉണ്ടായിട്ടില്ലേ, മുഖം മൂടിയിലാണെങ്കിൽ പിന്നെ എന്താ താഴ്ത്തേണ്ട ആവശ്യം? മുഖമൂടി എല്ലാവർക്കും ഇസ്ലാമികമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമ്മളോട് കണ്ണ് താഴ്ത്താൻ പറഞ്ഞപ്പോ തന്നെ ഉറപ്പായി മറ്റവർക്ക് മുഖംമൂടി ഇല്ല ഉറപ്പായി, അത് ഉറപ്പാണ്. എല്ലാവരും മുഖംമൂടി ഇട്ടാ പിന്നെ നമ്മൾ കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അവിടെ നിന്ന് അതേപോലെ സ്ത്രീകളോടും പറഞ്ഞു നിങ്ങളും കണ്ണ് താഴ്ത്താണ്, ഈ വികാരപരമായിട്ടുള്ള നോട്ടും വിഷമം പാടില്ല എന്ന് അവരോടും ഈ മിൻ അബ്സാരി എന്ന് പറഞ്ഞിട്ട് തന്നെ അവരോടും പറഞ്ഞു. അപ്പൊ ഇവരോട് പറഞ്ഞതിന്റെ പേരിൽ അവർ മുഖം മറക്കണം എന്നാണെങ്കിൽ അവരോട് പറഞ്ഞതിന്റെ പേരിൽ നമ്മളും വേണ്ട മുഖംമൂടിയില്ല? സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരേ ഭാഷയിൽ ഒരേ ശൈലിയിൽ അക്ഷരം മാറാതെയാണല്ലോ പറഞ്ഞത്. അപ്പൊ കണ്ണൊന്ന് താഴ്ത്തി പിടിക്കണം, ചില സന്ദർഭത്തിലൊക്കെ നോട്ടൊക്കെ ഒന്ന് ചുരുക്കണം എന്നാണ്. ആ തുറച്ചു നോട്ടൊക്കെ ചില സന്ദർഭത്തിലൊന്നും വേണ്ട, വേണ്ടാവൃത്തിയിലേക്ക് ചാടും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടായി തീർന്ന് കാണുന്ന സന്ദർഭം അതായത് പശ്ചാത്തലം ഉടനെ പറഞ്ഞു. അങ്ങനത്തെ സ്ഥലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും അത്തരത്തിലുള്ള നോട്ടത്തിൽ നിന്ന് ഒഴിവാവണം എന്ന് പറഞ്ഞ ഇവര് മാത്രം മുഖം മൂടി ധരിക്കണം എന്നൊരു വ്യാഖ്യാനം ഇവിടുന്ന് കിട്ടാം. നമ്മൾ ചോദിക്കണം അതെങ്ങനെ കിട്ടാം? ഈ സ്ത്രീകള് മാത്രം മുഖം മൂടി ധരിക്കണം, നമ്മൾക്ക് മുഖം മൂടേണ്ട കാര്യം മൂടണ്ടോന്നും അതെവിടെ നിൽക്കും? അള്ളാഹു ഒരേ ശൈലി ഒരേ ഭാഷയിൽ പറഞ്ഞ ഈ വാചകത്തിന് ഈ വാക്യത്തിന് സ്ത്രീകൾക്ക് മാത്രം മുഖംമൂടി വേണമെന്നും പുരുഷന്മാർക്ക് മുഖംമൂടി ആവശ്യമില്ല എന്ന് ഇവിടെ നിന്ന് കിട്ടും. ഈ ദുന്യാവിലാകെ കുത്തി മറിഞ്ഞ അങ്ങനത്തെ തഫ്സീറിൽ ന്യായപ്രകാരം ഉണ്ടാക്കാൻ കഴിയും. നുണ പറഞ്ഞുണ്ടാക്കണം, പറഞ്ഞപ്പോ നമുക്ക് കാണാണ്ടല്ലോ. നുണ പറഞ്ഞുണ്ടാക്കണം പിന്നെ അവിടെ നുണ പറഞ്ഞുണ്ടാക്കിയാൽ ശരി, നുണ പറഞ്ഞുണ്ടാക്കി സ്ത്രീകളൊക്കെ പറഞ്ഞു ധരിക്കണം അത് നിർബന്ധമാണ്. അതിന് ബുക്ക് എഴുതി, അതിന് വലിയ ഗ്രന്ഥ എഴുതി, പർദ്ദയ്ക്ക് വേണ്ടിയിട്ട് ഗ്രന്ഥ എഴുതി. എന്നിട്ട് സ്ത്രീകളെ കാണാൻ പാടില്ല, ഏത് സ്ത്രീ പറഞ്ഞു നോക്കുമ്പോ കുടുംബത്തിലുള്ളവരെ കൂടി കാണാൻ പാടില്ലാത്തടത്തെത്തി. അനുജന്റെ ഭാര്യനെ കാണാൻ പാടില്ല, അനുജന്റെയും ജ്യേഷ്ഠത്തിന്റെയും ഭാര്യമാരെ കാണാൻ പാടില്ല എന്നതുവരെ മെഹറം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ വിവരിച്ചു. മെഹറം നോക്കാൻ പാടില്ല, അത് നോക്കല് ഹരാലായ കൂടി ഒക്കെ അവരെ സ്വന്തം മകൻ ഒക്കെ ഈ സാങ്കേതിക നോക്കല് ഹരാലായത് ആൾക്കാർ ആരാ നോക്കാൻ ഹരാലായത് അത് കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്ക് ഹരാലാണ് അതായത് പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? ഈ പറഞ്ഞൊരാള് വേണ്ടേ? കെട്ടാൻ പാടില്ലാത്ത കുറെ സ്ത്രീകളെ അന്ന് പറഞ്ഞിട്ട് ശരിയാണ്, ഉഗ്രഹം പറഞ്ഞു. ഈ കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാന്ന് പിന്നെ എവിടുന്ന് പഠിച്ചു? അതെവിടുന്ന് പഠിച്ചു? അതും കൂടെ ഉഗ്രഹം പറഞ്ഞില്ല. കെട്ടാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ശരിയാണ്, ഉമ്മാനെ ഇപ്പൊ മക്കളെ അമ്മായിമാരെ അതുപോലെ പിന്നെ മറ്റേ മലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരെ പോലും കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ നോക്കാതെ ഇവിടെ നിമിഷം അത് കാര്യം നടക്കും. കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാതെ ഒരു ചിന്ത ഒരു ആയത്തുക്ക് ഉപകാരമില്ല. എവിടെ കണ്ടുപിടിച്ച് ഒരു പുടുങ്ങി പുടുങ്ങിയപ്പോ ഒരു പെണ്ണിനും നോക്കാൻ പാടില്ല, സകല സ്ത്രീകളും പർദ്ദ ധരിക്കണം എന്ന് പറഞ്ഞു നോക്കുമ്പോ സ്വന്തം അമ്മാനെ പോലും നോക്കാൻ പാടില്ല എന്നായിരിക്കും. സ്വന്തം അമ്മാനെ പോലും നോക്കാൻ പാടില്ല എന്നുള്ളിടത്തെത്തി സ്വന്തം മകളെ നോക്കാൻ പാടില്ല കുടുങ്ങി. അപ്പൊ ഒരൊറ്റ പെണ്ണിനെ മുത്തുവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഉമ്മയും പെമ്മക്കൾ അടക്കാതി പെട്ടു. അപ്പൊ അതിന് പുതിയൊരു നിയമം ഉണ്ടാക്കണം. അപ്പോഴാണ് ഈ കുസൃതി പണിയേച്ചത്. പെമ്മക്കളുടെ മക്കളെ കുടുംബത്തിൽ എണ്ണൂലെന്ന് പറഞ്ഞ മാതിരി. അപ്പൊ പറഞ്ഞു കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാം. ഇങ്ങനൊരു നുണ പറഞ്ഞില്ലാതെ നിക്കക്കളില്ല. സ്വന്തം ഉമ്മാനെ പോലും നോക്കാൻ പാടില്ല എന്നാണ് നിയമപ്രകാരം വന്നത്. നിയമം നിയമമാണെങ്കിൽ സ്വന്തം ഉമ്മാനെ പോലും നോക്കാൻ പാടില്ല. അത് വലിയ കടുപ്പല്ലേ. അപ്പൊ അത് പറഞ്ഞാൽ നടക്കൂലെന്ന് കണ്ടപ്പോ ഉമ്മാനും പെമ്മക്കളും കഴിഞ്ഞ് ഒഴിവാക്കും. അങ്ങനെ മാത്രം ഒഴിവാക്കാൻ എന്താ കെട്ടാൻ പാടില്ലാത്തവർ. അതെ, കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാൻ പാടില്ല നോക്കാം എന്നാക്കാം. അപ്പൊ അതിനൊരു പേരും മെഹറമിനെ സാങ്കേതികമായിട്ട് ഒരു നിയമമുണ്ടായി. മഹാരിമുകളെ കെട്ടല് ഹറാമായ ആൾക്കാരൊക്കെ നോക്കാം. ഒരു പുതിയ നിയമം ഈ പുരോഹിതന്മാര് കെട്ടിച്ചമച്ചുണ്ടാക്കി. പാടില്ലെങ്കിൽ ഒന്നും പാടില്ല എന്ന് പറയേണ്ടതായിരുന്നു. അപ്പൊ എടങ്ങറായിട്ട് ഇവരൊഴിവാക്കാൻ വേണ്ടി അങ്ങനത്തെ നിയമം ഇസ്ലാമിക്കുന്നു. അങ്ങനെ ഖുർആനിൽ പറഞ്ഞു കെട്ടാൻ പാടില്ലാത്തവർ നോക്കാം, അല്ലാത്തവർ നോക്കാൻ പാടില്ല എന്ന് നിയമം ഖുർആനിലില്ല. ഇതാ പാകേണ്ടത്. ഉല്ലിൽ മൂമിനെ യൗമ ഭൂമിനെ അപസാരിക്കും. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അങ്ങനെ വൈകാരികമായിട്ട് കുറിച്ച് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ എല്ലാം പെട്ടു. ആരായിരുന്നാലും പെട്ടു. അത് സ്വന്തം പെങ്ങളാണ് മരുമകളും പെങ്ങന്മാരും മക്കളൊക്കെ കെട്ടാൻ പാടില്ല. വൈകാരികമായിട്ട് നോക്കാൻ പാടില്ല. അപ്പൊ മഹറമിനൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് പെങ്ങന്മാരെ കുട്ടികളെ ചിലപ്പോ ഇന്നത്തെ സമുദായത്തിൽ തന്നെ ഈ ഭാരതത്തിലെ സംസ്കാരത്തിൽ തന്നെ പെങ്ങന്മാരെ കുട്ടികളെ മരുമക്കളെ കല്യാണം കഴിക്കുന്ന സമൂഹമുണ്ട്. അവിടെ മതക്കാരുണ്ട് ജാതിക്കാരുണ്ട്. സ്വന്തം പെമ്മക്കളുടെ മക്കളെ നമ്മുടെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അവരെ വിവാഹം കഴിക്കാം, അത് മുറപ്പെണ്ണാണ് എന്ന് വരെ പറയുന്ന സമുദായം ഇന്ന് ഭാരതത്തിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ നിലവാരത്തിലുള്ള ആൾക്കാരെ നോക്കണോ? വൈകാരികമായിട്ടുള്ള ശ്രദ്ധയൊക്കെ വന്നൂടെ? അപ്പൊ വൈകാരികമായ ബന്ധം കെട്ടിൽ ഹറാമായ പെണ്ണായിരുന്നാലും ശരി പാടില്ല, ആ നോട്ടം പാടില്ല. ഇതാ കണക്ക്. വികാരം പിന്നെ മറ്റുള്ള ദുരുദ്ദേശം ഒന്നുമില്ല. ഏത് പെട്ടിനി കാണാം പറയണത്, ഏത് പെട്ടിനി കാണാം. ഒരു വിരോധം ദുരുദ്ദേശങ്ങൾ യാതൊന്നുമില്ലെങ്കിൽ ഏത് സ്ത്രീയെയും പരസ്യമായിട്ട് കാണാം. ഇങ്ങനെ മുഖം കാണാം. അത് പ്രത്യേകം പറഞ്ഞു ഒരാ യുവതീന ദീനത്തെ ഹുന്ന ഇല്ലാരി ദുരൂരത്തിഹിന്ന ഇല്ലാമാ നഹറമിന്ന. അവരുടെ അലങ്കാരമുള്ള അവയവങ്ങൾ ശരീര സൗന്ദര്യം അവർ പ്രകടിപ്പിക്കരുത്. ഇല്ലാമാ നഹറമിന്ന. അതിൽ നിന്ന് സ്വമേധയാ വെളിവായി പോകുന്ന ഭാഗം ഉണ്ടായിരിക്കും. കൈ മുഖം കാലിന്റെ അടിഭാഗം ഇതൊക്കെ സ്വമേധയാ വെളിവായി പോകുന്നത്. അതിനൊന്നും വിരോധമില്ല. വേറുള്ളതൊക്കെ കൽപ്പിച്ചു കൂട്ടി വെളിവാക്കരുത് എന്ന് അള്ള പറഞ്ഞു. അത് ശരിയാണല്ലോ. കൽപ്പിച്ചു കൂട്ടി നമ്മളൊക്കെ ഇരിക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടു വന്നിട്ട് കുപ്പാക്കണ്ടേ മാറൊക്കെ നീക്കിട്ടു അക്രമല്ലേ, ഇതൊക്കെ അസംബന്ധല്ലേ, ഒന്നും ചെയ്യാൻ പാടില്ല. മര്യാദക്ക് വന്നിരിക്കും ഒരു ഭാഗത്ത് ഇരിക്കുന്നത് ഒരു പെണ്ണാണ്. കയ്യും മുഖമൊക്കെ കാണാൻ ആയിക്കോട്ടെ അതുകൊണ്ട് അപകടം ഒരു അപകടമില്ല. ഇല്ലാ മാത അഹ്റമില്ല. കൽപ്പിച്ചു കൂട്ടി അവർ സാധാരണഗതിയിൽ മറക്കുന്ന അലങ്കാര ഭാഗങ്ങൾ അത് പ്രദർശിപ്പിക്കൽ പഴയ കാലത്ത് മാറൊന്നാകെ പ്രദർശിപ്പിക്കുന്ന സമ്പ്രദായ ലോകത്തുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഹംസ സ്ത്രീകളിൽ മാറ് മുഴുവൻ പ്രദർശിപ്പിച്ച് നടക്കുന്ന പ്രത്യേകിച്ച് ഹരിജൻ അവർക്കൊന്നും ആ കാലത്ത് കുപ്പായം ഏർപ്പാടേ ഇല്ല. അങ്ങനത്തെ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഒരു യുദിനീന ജലാബീബിഹിന്ന അവരുടെ ആ മൂടി പുതുക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ അതൊന്ന് താഴ്ത്തിട്ടോട്ടെ മാറ് മറച്ചോട്ടെ എന്ന് അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഭാഷയിൽ പറയുമ്പോൾ മാറ് മറക്കുക എന്നുള്ള സമ്പ്രദായം ഇല്ലാത്തയിടത്ത് മാറ് മറച്ചോട്ടെ എന്നുള്ള പറഞ്ഞു. ജലാബീബിഹിന്ന അല്ല ജിയൂബിഹിന്ന അവരുടെ മാറിന്റെ മേൽ നിന്ന് പ്രത്യേകം തന്നെ പറഞ്ഞു മാറുകളിലേക്ക് അവരുടെ ആ മൂട് വസ്ത്രം ഒന്നിറക്കിട്ടോട്ടെ എന്ന്. അപ്പൊ തലമുടി അത് പോയി കൂട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ പറയുമ്പോ ഒക്കെ പറയണം ഈ തലമുടി മറക്കണം എന്നാലും നമ്മളുടെ വിഷയം പഠിക്കണമല്ലോ. നമ്മള് ആര് പറഞ്ഞു തലമുടി ആരാണ് മുസ്ലിങ്ങളുടെ തലമുടി മറക്കണം എന്ന് ആര് പറഞ്ഞു ചോദിക്കണോ? മറുപടി കിട്ടണം. നമ്മൾ മുഖം പോലും മുഖമാണ് ഏറ്റവും സൗന്ദര്യ സംശയമില്ലല്ലോ. അങ്ങനത്തെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം പോലും മറക്കാൻ പാടില്ല എന്ന് ലഭി പഠിപ്പിച്ച് എടുത്തുണ്ടെങ്കിൽ എടുത്തുണ്ട് ഒരു ദേശത്തേക്ക് ആ ഒരു ദേശത്ത് കിട്ടിയാൽ മതി. അപ്പൊ എല്ലാ ദേശത്തേക്കും ഇവിടെ മുസ്ലിമീങ്ങൾക്ക് നടപ്പിലാക്കിയ നിയമമാണെങ്കിൽ അങ്ങനെ ഒരു ദേശത്ത് മുഖം മറക്കാൻ പാടില്ല എന്ന് ലഭി പഠിപ്പിച്ചു. ഖുർആനിൽ മറക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ അവിടെ ഏതായിരുന്നാലും ഹലാലായല്ലോ ഇന്ന് മുഖത്തേക്കാൾ ഭംഗിയുള്ളതാണോ ഈ മുടി എന്നുള്ള സാധനം? മുഖത്തേക്കാൾ ഭംഗിയുള്ളതാണ്, ഉത്ഭ്രാന്തല്ലേ, അത് മനുഷ്യന്മാർ പറയും. അപ്പൊ മുഖത്തേക്കാൾ ഭംഗിയുള്ളതൊന്നുമല്ല ഈ മുടി എന്നുള്ള സാധനം. ആ കുട്ടി പൊടുക്കുന്ന സാരി പോലത്തെ ഒരു വസ്ത്രമാണ് പഴയകാലത്ത്. അതൊന്ന് താഴ്ചയുണ്ടെന്ന് പറഞ്ഞ നേരക്കെണ്ണെന്ന് പറഞ്ഞ മുഖം മൂടുന്നത് അങ്ങനെ. ഈ മുഖം താഴല് കല മുടി താഴല് അത് തവൽ യുദിനീന പിഞ്ചരാതി പിന്നാന്ന് അവരുടെ മൂട് വസ്ത്രം ഒന്ന് താഴ്ത്തിട്ടോട്ടെ, മാസത്തിലൊക്കെ താഴ്ത്തിട്ടോട്ടെ, പൊത്തിട്ടോട്ടെ എന്ന് പറഞ്ഞാൽ താരമ്പരിക്കുക എന്നല്ല അതിനർത്ഥം. അങ്ങനെ വേണമെങ്കിൽ അത് വേറെ തന്നെ പറയും, അത് മേൽപോട്ട് ഇട്ടോട്ടെ എന്ന് പറഞ്ഞു ഖുർആനിലൂടെ പറഞ്ഞു. അവരുടെ ആ മേൽവസ്ത്രം അത് മേൽപോട്ട് ഇട്ടോട്ടെ, അല്ലെങ്കിൽ അള്ളാക്കാണ് പറഞ്ഞോടെ, അള്ളാക്ക് ഭാഷ അറിയിക്കുന്നില്ലല്ലോ, തല മറച്ചോട്ടെ എന്ന് അള്ളാക്കാണ് പറഞ്ഞോടെ എവിടെയെങ്കിലും പറഞ്ഞോ. ഇല്ലാമാറമില്ല, അവരുടെ അലങ്കാരമുള്ള ഭാഗങ്ങൾ സ്വമേധയാ ഒഴിവായി പോകുന്ന ഭാഗങ്ങൾ കാണാം എന്നല്ലാതെ അതിനേക്കാൾ അലങ്കാരം കുറഞ്ഞ ഭാഗങ്ങൾ കാണാൻ പാടില്ല എന്ന് അപ്പൊ പഠിക്കാം. പഠിക്കും, മലവിസർജനം കഴിഞ്ഞാൽ കയ്യും കാലം മുഖം കൂടി കഴിയുമ്പോഴും പറഞ്ഞപ്പോ ആ പോയോടത്ത് കഴുകൂല എന്ന് പറഞ്ഞു കൊടുക്കാം. നാല് മുഖത്തും പോയോടത്ത് കഴുകൂല, കയ്യും കാലം കഴുകൂല. അങ്ങനത്തെ കൂട്ടരിച്ച് മുഖം പോലും മറക്കണ്ട എന്ന് പറഞ്ഞാൽ എന്നാ തലമുടി മറക്കണം എന്ന് പറയാം. ഒരു വിപരീതം ചിന്തിക്കുള്ളു, മുഖം പോലും മറക്കണ്ട എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ ആണെന്ന് സംബന്ധിച്ചു കഴിഞ്ഞു. മക്കത്തേതാലും സംബന്ധിച്ചു കഴിഞ്ഞു, നമുക്ക് അറിയാം മക്കത്തേതാലും സംബന്ധിച്ചു കഴിഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ മുഖം മറക്കണ്ട എന്ന് സംബന്ധിച്ചു. ഇപ്പോ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ പോലും വേണ്ട എന്ന് സംബന്ധിച്ചു. അത് കിട്ടിയാൽ മതി, അവിടെ നമുക്ക് മുഖം മറക്കണ്ടെങ്കിൽ തലമുടി തീരെ മറക്കണ്ട. കാരണം തലമുടി അത്ര വലിയ സൗന്ദര്യമൊന്നും വെച്ചിട്ടില്ല, വെറും മുടി എന്നുള്ള സാധനം നമുക്കറിയില്ലേ. അപ്പൊ മുഖം മറക്കണ്ടെങ്കിൽ തലമുടി മറക്കണ്ട എന്നല്ലാതെ മുഖത്തേക്കാൾ സൗന്ദര്യം കുറഞ്ഞ തലമുടി മറക്കണം എന്നല്ല. ഇതിന് ആകർഷണീയായിട്ട് മറ്റുള്ളവർക്ക് മറ്റേ മാതക സൗന്ദര്യം പറയുന്നു, അത്തരത്തിലൊക്കെ പ്രദർശിപ്പിച്ച് മാറും. അതുപോലെ കുറവാക്കോ വെളിവാക്കണം, മര്യാദയ്ക്ക് കാരണം മറ്റു സ്വാഭാവികമായിട്ട് കുടുംബത്തിലെ ഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇല്ലാമാ മഹറമില്ലാന സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വെളിവായി പോവുകയാണെങ്കിൽ അതിന് വിരോധത്തിൽ കൽപ്പിച്ചുകൂട്ടി വെളിവാക്കരുത് എന്ന്. അപ്പൊ വസ്ത്രധാരണ സമ്പ്രദായം നമ്മളത് പഠിക്കും. ഓരോ മേഖലയിലും ഓരോ കാലാവസ്ഥയിലും പ്രത്യേക പ്രത്യേക വസ്ത്രധാരണ സമ്പ്രദായങ്ങൾ. അപ്പൊ കുപ്പായം ഒന്ന് വേറെ, മുണ്ടൊന്ന് വേറെ, ഇങ്ങനെ കാട്ടി വരുമ്പോ ഇടയിലൊക്കെ കുറെ ചെരുവാകും. നമുക്ക് നമ്മളുടെ അനുഭവത്തിലൂടെ നമുക്ക് അറിയുന്നതല്ലേ പറയണ്ടേ. അപ്പൊ പള്ളന്റെ ഭാവത്തെ ചിലപ്പോൾ ഒഴിവായി നിൽക്കും, ഇല്ലാമാറാം പിന്നെ പറയണം എല്ലാവരോടും. ഏ കുപ്പായും തുണി മാത്രം പോരാ, താരിടിക്കലും കറവാണെന്ന് പറയണം. അത് പറയുന്നത് സ്ത്രീകൾക്ക് താരിടിക്കലും കറവ്, താര് കുറവ് പോയിട്ട് കിറാഹത്തായിരുന്നു തോന്നുന്നു. താരിടിക്കല് അത് കിറാഹത്താണ്, അത് ഹിന്ദു സ്ത്രീകളാണ് ആ സമ്പ്രദായം താരി നടക്കുന്നത്. നമുക്ക് കിറാഹത്താണെന്നായിരുന്നു ഇക്കാലം വരെ പറഞ്ഞിരുന്നു. ഏതെങ്കിലാവട്ടെ, ഇപ്പൊ അത് ഹലാലായിട്ടുള്ളൂ. ഇനി പറഞ്ഞാക്കണമെന്ന് നോക്കണ്ട, പറഞ്ഞാക്കിയാൽ പിന്നെ ഇവിടെ ഒക്കെ മറക്കാമെന്നത് പറഞ്ഞാക്കണമെന്ന് മറക്കണ്ട. അപ്പൊ കുപ്പായും തുണി കൊടുത്ത് നടക്കാം. ആ കുപ്പായം തുണിയിൽ ജോയിന്റഡ് അരയിലും കൊണ്ടു പറയണ്ട, അരഭാഗം കുറച്ചൊക്കെ കണ്ടു പോയി അതിനു വേണ്ടി ജിഹാദ് വിളിക്കുന്ന ഇവരാരാണെന്നറിയോ? ഇസ്ലാംകാരി അഞ്ചെണ്ണം കെട്ടിരിക്കും. ഇസ്ലാംകാരി അഞ്ചെണ്ണം കെട്ട് തെക്കാത്ത് മുക്കാലും കെട്ട് ഷഹാദത്ത് പകുതി കെട്ട് നടക്കുന്ന കൂട്ടരാണ്. സ്ത്രീകളുടെ തൊലിന്റെ വർണ്ണം എവിടെങ്കിലും കാണുമ്പോഴേക്ക് ഹേലവരാണോ? അങ്ങനൊന്നും ഹേലവാണ്, ആ കാലൊക്കെ പോകും. അപ്പൊ അവരുടെ മുടി മറക്കണമെന്നോ അവരുടെ മുഖം മറക്കണമെന്നോ ഒന്നും ഇസ്ലാമിയില്ല. മാറൊക്കെ മറക്കണം, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പിന്നെ ഇല്ലാമെന്ന് പറയുന്നതേക്കും മുട്ടും. എനിക്ക് ഏതുവരെ ഏതുവരെ ഒന്നും പറയാനില്ല. ഓരോരോ കാലഘട്ടത്തിലും ഓരോ കാലാവസ്ഥയിലും എന്താണോ അലങ്കാരമുള്ള വസ്ത്രങ്ങൾ അതണിയണമെന്നാണ് പറഞ്ഞത്. അലങ്കാരമൊക്കെ ഈ കാലഘട്ടക്കാർ വന്നേക്കണം, അത് നമ്മൾ സൂചിപ്പിക്കും. പുതു ദീനത്തിനും എന്റെ കുട്ടികൾ നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ അത് നിങ്ങൾ അത് ആക്കയ്യെ വള്ളു ഗുണ്ടയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതൊന്നും പറയില്ല, അലങ്കാരമുള്ള വസ്ത്രങ്ങളായിട്ട് സംസ്കാരമുള്ള ആളുകൾ നിർണ്ണയിക്കുന്ന തന്നെ ഉദ്ദേശിക്കണല്ല. സംസ്കാരമുള്ള ആൾക്കാര് ഇങ്ങനെ കിടക്കാൻ മതി, അതിലപ്പുറമായ അത് ഒരു പ്രശ്നത്തിന്. അത് വെറുതെ കുമാരന്മാർക്ക് ഞാൻ നടക്കാനുള്ളത് വയ്യായിട്ട് അത്ര അങ്ങനൊന്നും വേണ്ട, മര്യാദ കുറച്ച് പ്രശ്നം തന്നെ നടക്കാം. എന്നൊക്കെ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാര്യമാർക്ക് സംസ്കാരം ബുദ്ധിയൊന്നുമില്ലാത്ത ആൾക്കാരും മറ്റേ സംസ്കാരമുള്ള ആൾക്കാരും നിർണ്ണയിക്കുന്നതന്നെ ഈ അലങ്കാരമുള്ള വസ്ത്രം എന്ന് പറഞ്ഞത്. അതാ കുർബാനിലെ ഇതിന് നിയമം പറയാൻ ഇവർ പറഞ്ഞെന്താ, ഇവര് നിയമം പറഞ്ഞ് പറഞ്ഞിട്ട് എവിടെ എത്തി? മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള അതാണ് അവർക്ക്. ആർക്ക്? വെള്ളാട്ടികൾക്ക് പോലും. അപ്പം ഞാൻ പറഞ്ഞു, വെള്ളാട്ടികൾക്ക് പോലും മുട്ടുമുക്കളുടെ ഇടയിലുള്ള അതേ അവർക്കുള്ളൂ. ഇപ്പൊ വെള്ളാട്ടികളൊക്കെ ചോർത്തും എടുത്ത് വിക്രിക്കാതെ പേടിയെത്തിക്കണം. അതെ,
മദ്ഹബിന്റെ കിതാബുകൾ എഴുതിയിട്ടിരിക്കുന്നു. വെള്ളാട്ടികൾ കൊന്നും അല്ല പറഞ്ഞ എന്താ, എല്ലാവരും നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങളായിട്ട് എടുത്ത് കുറവുന്നു എന്നാ അല്ല പറഞ്ഞു. അതിന് വെള്ളാട്ടികളും ഒഴിവാക്കിയിട്ട് വെറും തോർത്തും കൊണ്ട് എടുത്ത് നിൽക്കരിച്ച മദീന എഴുതിയിരിക്കുന്നു. ഏത് ഷാഫി മദ്ഹബില്, ഹംബലി മാലിക് മദ്ഹബിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് നിർണ്ണയിക്കാനും എന്താ ഈ അലങ്കാരമുള്ള വസ്ത്രം എന്നുള്ളത്, അള്ളാഹു പറഞ്ഞ അലങ്കാര സ്ഥിതി എന്താണെന്ന് നിർണ്ണയിക്കാൻ മനസ്സിലായോ? മനസ്സിലായില്ല. അലങ്കാരമുള്ള വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ള ആൾക്കാരെ തീരുമാനിക്കണത് അലങ്കാരമുള്ളതാണ്. അത് അങ്ങനെയാണ് തീരുമാനിക്കലേ. അങ്ങനെ ആവുമ്പോ നമ്മളെ യൂറോപ്യരുടെ കയ്യിൽ കുറച്ച് മേൽപ്പെട്ടു പോകും. നമ്മളെ ഇതുവരെ അവിടൊന്നും പഠിക്കേണ്ട. യൂറോപ്യരുള്ള സംസ്കാരമുള്ള ആൾക്കാർക്കൊക്കെ ഇതുവരെ കൈ കയറ്റിയത് കൊണ്ട് യാതൊരു അപകടം കൂടെ വരാൻ പോണില്ല. അങ്ങനത്തെ ഒരു സാമൂഹ്യ സ്ഥിതി അല്ല ഇവിടെയെന്ന് അവർക്ക് തോന്നി. അതും കെട്ടിക്കോട്ടെ, അവിടെ നിന്നോടെ കൊണ്ട അതുവരെ കെട്ടിക്കോട്ടെ. നമ്മൾക്കിവിടെ കയ്യിന്റെ മുട്ടുന്നുണ്ട്, കയറുമ്പോഴേക്ക് തന്നെ അപകടം ഉണ്ടാവുന്നുണ്ട. എന്താ കേട്ടുണ്ട്? കയ്യിന്റെ മുട്ട് വരെ വന്നാൽ മതി, കയ്യിന്റെ മുട്ട് വരെ വന്നാൽ മതി. അവിടെ നാപ്പുറം കേട്ടണ്ട. ചില ആൾക്കാർക്ക് ഒരു ശേഖരം പണത്തിന്റെ അവിടുന്ന് കയറാൻ പാടില്ല, എന്നാൽ തന്നെ കൈവർത്തിക്കും എന്ന അങ്ങനത്തെ ഒരു ഗ്രാമീണരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ, പക്ഷെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് നമ്മളെന്ത് കൊണ്ട്? നമ്മളെന്തെങ്കിൽ സംസ്കാരമുള്ളവരെന്തെങ്കിൽ എന്ന് തന്നെ പറയാം. മര്യാദക്കൊക്കെ ആൾക്കാരെ ചിടവഴി നടത്തത് പണിനെ കാണുമ്പോഴൊക്കെ അങ്ങോട്ട് ചാടുക, അണിനെ കാണുമ്പോൾ ഇങ്ങോട്ട് ചാടുക. അങ്ങനത്തെ തരക്കാരല്ലാത്തവരുടെ ഇടയിൽ ഈ ജാതി തോന്നിയാൽ പറയാം. ഇവിടെ പെണ്ണിനെ കാണുമ്പോൾ അങ്ങോട്ട് ചാടുന്നില്ല, ആണിനെ കാണുമ്പോൾ ഇങ്ങോട്ട് ചാടുന്നില്ല. എല്ലാവരും മര്യാദ ഇറക്കണം. അതിന്റെ ഇടയിൽ ഓരോരുത്തർക്കും വേണ്ട വസ്ത്രധാരണം എന്താ അവർക്കറിയാം. അത് ഉള്ളാക്കണം ആപ്പാക്കണം നമ്മൾ പറയേണ്ട ആവശ്യം. അത് അവർ തീരുമാനിക്കും. അതിന്റെ ഇടയിൽ ഇല്ലാ മാതാറായിട്ട് സംസ്കൃതിയിലൊക്കെ അത് നിങ്ങൾ വകവെക്കണ്ട എന്നുള്ള പറഞ്ഞാൽ മുരിയാക്കന്മാരാണോ അതിന്റെ ഒരു നിയമം ഉണ്ടാക്കാൻ? അപ്പൊ മുഖം മറക്കുക എന്നുള്ള പ്രത്യേകത ഇല്ല. ഇതാവില്ല. അത് അതിന്റെ അനുഭവത്തെ സംബന്ധിച്ച് കേൾക്കാറ് ആദ്യമായിട്ട് ചരിത്രം കിട്ടിയിടത്തോളം ചരിത്രം കിട്ടുന്ന പറയുന്നതാണ് ഗ്രീക്കിൽ ഇതിന്റെ ഉത്ഭവം അങ്ങനെയാണത്. അങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് വലിയ പ്രമാണം എടുക്കാനൊന്നുമില്ല. ഏതാണെന്ന് എന്തോ ഇതിന്റെ പിന്നീടുണ്ടാവും നമുക്ക് ലഭിക്കും. ഒരു രാജാവ് അവിടുത്തെ രാജകുടുംബങ്ങളിൽ ഒരു രാജകുമാരന് കല്യാണം കഴിച്ചു കൊടുത്തത് മറ്റൊരു രാജാവിന്റെ വിരൂപിയായ മകളെ. വിരൂപ്യം, ആള് വിരൂപ്യം. കാരണവന്മാരുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദ പ്രകാരം കല്യാണം നടക്കേണ്ടി വന്നതാണ് പറയുന്നത്. അപ്പൊ സാധാരണ വിരൂപ്യ ഒരു രാജ്ഞിയായിട്ട് റാണിയായിട്ട് കൂടെ കൊണ്ടുവന്നാൽ മാത്രമല്ല അതൊന്നുമില്ല. പക്ഷെ സ്വത്തും പ്രതാപം രാജാധികാരമൊക്കെ കൂടി നോക്കുമ്പോൾ കൈക്കടി വന്നു. അപ്പൊ ഇയാളെന്തുണ്ടാക്കി? ഏതായിരുന്നാലും നമ്മളൊരു പ്രതാ സമ്പ്രദായം നമുക്ക് ആളപടിനാർക്ക് കാണാൻ പറ്റുന്നു ആ ജാതിയെ കാരണം. അപ്പൊ മൂപ്പരൊരു പ്രത ആദ്യം ഗ്രീക്കിലെ മഹാരാജാക്കന്മാരിൽ പെട്ട രാജാവാണത്ര ആദ്യം പ്രത ഉണ്ടാക്കി. അതിന്റെ ആവശ്യം എന്തായിരുന്നു? മൂപ്പരെ പെണ്ണിനെ ആരും കാണുന്നുള്ളതായിരുന്നു. അങ്ങനെ ചെയ്യാൻ കാണാൻ പറ്റില്ല. ഇതിനു വേണ്ടിയാണ് ഗ്രീക്കിലെ പൂർവ്വ രാജകീയ കുടുംബങ്ങളിൽ പെട്ട ഒരുത്തൻ ഒരു പ്രത ഉണ്ടാക്കിയത്. അപ്പൊ ഇത് എന്താ അതിന്റെ ആവശ്യം എന്ന് മനസ്സിലാക്കാതെ പല ആൾക്കാർ രാജാവിന്റെ രാജ്ഞിക്ക് റാണിക്ക് പറഞ്ഞുണ്ടല്ലോ. അപ്പൊ പ്രഭു കുടുംബങ്ങളൊക്കെ പിന്നെ പറഞ്ഞുണ്ടാക്കുന്നത് അതൊരു നല്ല ഉള്ളികളുടെ കളി എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അതാണല്ലോ ഭേദപ്പെട്ട ആൾക്കാരൊക്കെ എങ്ങനെ വേണ്ടതെന്ന് നേരത്തെ അവർ പറഞ്ഞുണ്ടാക്കുന്നത്. അത് പുരോഹിതന്മാരെ ഉണർന്നിട്ട് ചെയ്തു, ജൂത പുരോഹിതന്മാരെ നമ്മളെ കൊണ്ട് ചേർന്ന് കൊടുത്തത് അവരെ ചെയ്തു. നമ്മളുടെ എടുക്കാൻ കാരണം എന്താ ആവശ്യം? രണ്ടാവശ്യമാണ്. ഒന്ന്, സ്ത്രീകളെ നിഷ്ക്രിയരാക്കി മുഖം കൂടി കൂടിയിട്ട് ദോഷം കൂടി കിട്ടാതെ വിളിച്ച് അടങ്ങിയിരിക്കണം എന്നുള്ള ആ ജോലി നമ്മൾ തിരിച്ചാൽ ഇവിടെ 200 കോടി ഉണ്ടെങ്കിൽ 150 കോടിന്റെ പണി അതോട് വിളിക്കുന്നത് കഴിഞ്ഞു. 100 കോടി മുസ്ലിമിന്റെ ലോകത്തുണ്ടാവുകയാണെങ്കിൽ 50 കോടി സ്ത്രീകളെ കൊടുക്കും. 50 കോടിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ചിന്തിക്കണ്ട, അവരെ കൊണ്ട് യാതൊരു പുരോഗതി ഈ സമുദായത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. അതാണ് കർണ ഉപയോഗിക്കുന്നതെന്നുള്ള ആ ചോദ്യത്തിൽ ഇവരുണ്ടാകാൻ ഉണ്ടാക്കി. അഥവാ പുറത്തിറങ്ങിയാണെങ്കിൽ ദോഷം പെടാനും പാടില്ല എന്നൊക്കെ തീർത്തപ്പോ വളരെ സുഖമായി. പകുതി ഭാഗത്തിന്റെ സമുദായത്തിന്റെ പകുതി ഭാഗത്തിന്റെ ആ ക്രിയ ചേച്ചി നശിപ്പിച്ചു ആകെ ബ്ലോക്കാക്കി. അതൊരാവശ്യം. പിന്നെ ഇവിടുത്തെ രാജാക്കന്മാർക്ക് കൊണ്ട് കുറഞ്ഞൊരാവശ്യം. ഗ്രീക്കിലെ രാജാവ് യൂറോപ്യായതുകൊണ്ടാണ് പ്രതിനിധിച്ചതെങ്കിൽ ഇവിടെ കൂടുതൽ അവിഹിതമായ അവിഹിതമായിട്ട് കുറെ സ്ത്രീകളെ കാറിലും പ്ലെയിനിലൊക്കെ കയറ്റിക്കൊണ്ടാണ്. അത് പർദാ സമ്പ്രദായം നിലവിലുണ്ടെങ്കിൽ സാധിക്കും. പർദാ സമ്പ്രദായം നിലവിലുണ്ടെങ്കിൽ എന്റെ ഭാര്യയാണ് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഭാര്യനെ കൊണ്ടാണ് ഭാര്യ അവരുണ്ടോ വേറെ നാളെ വേറൊരു ഭാര്യനെ കയറ്റാം. അതിനോണ്ട് പർദ, അതിനോണ്ട് പർദ. അപ്പൊ എന്റെ ഭാര്യയാണ് പറയുമ്പോ അല്ലാന്ന് പറയാം എന്റെ ദുരുകൊണ്ട് പോകണം. ഞാൻ 10 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഓരോരോ പെണ്ണിനെ കയറ്റി ഭരതത്തിനോട് കൊണ്ടുപോയാൽ അറബി ശേഖായ ഒരാൾക്ക് അയാളുടെ ഭാര്യനല്ല ഇന്ന് കയറ്റിയതെന്ന് ഒരാൾ പറയാൻ പറ്റും? പറ്റൂല. ചെയ്യാമെന്നാൾ വരെ വിളിച്ചു എല്ലാ ദിവസവും ഏത് വേഷനും ഏത് കുറ്റനും കയറ്റിക്കൊണ്ടാണ്. ഇതിനാണ് അവരെ അടക്കി പറയണ്ട. പക്ഷെ എന്നിരുന്നാലും ഭൂരിഭാഗം അതാണെന്നുള്ള തുറന്ന പുസ്തകം എല്ലാവർക്കും അറിയുന്നത്. അതിനാണ് ഈ ഭരതനെ അവർ കടപിടിക്കാൻ കാരണം. അവർക്ക് ഭരതുണ്ടായാൽ ഏത് മന്ത്രിയുടെ മകളെ ഭാര്യ ഒക്കെ കൊണ്ടുപോവാമാരുടേത് അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയുണ്ടോ മുഴുവൻ അതിങ്ങോട്ട് അയക്കണം പറഞ്ഞ അച്ഛനെ നോക്കില്ലാതെ പിന്നെ ആരെങ്കിലും കൊണ്ടുവരാ പങ്കത്താരാകണം. ഇതാണ് ഇവർ ഈ പരിതാ സമ്പ്രദായം നിലനിർത്താൻ വേണ്ടി ഇത്രയും കർക്കശമായിട്ട് വരിക്കണം. ഇങ്ങനെ രണ്ടു ഉദ്ദേശത്തിൽ അപ്പൊ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നു യാതൊരു നിർമ്മിച്ചില്ല അറ്റാക്ക് ചെയ്തു. ഈ പരത ആരുണ്ടാക്കി? ആരാണ് മുഖം മറക്കാൻ പറഞ്ഞത്? തല മറക്കാൻ പറഞ്ഞത് ആരാണ്? അല്ല പറഞ്ഞു 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 പിന്നെ പുരുഷന്മാരോട് പറഞ്ഞിട്ട് കണ്ണൊന്ന് ഇപ്പൊ സ്ത്രീകളോട് പറഞ്ഞിട്ട് ഞങ്ങളോടും പറഞ്ഞ സ്ത്രീകളോട് പറഞ്ഞിട്ട് അതേ വാക്കന്നെ യാതൊരു വ്യത്യാസമില്ലാതെ അപ്പൊ പറഞ്ഞത് കണ്ടോണ്ടിരിക്കാവട്ടെ. അപ്പൊ ഇവിടെ ഒരു ഭാഗം ഒഴിവാക്കണം. ഇവർക്കാണ് ഈ പുരുഷ മേധാവിത്വം. പുരുഷന്മാരുടെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശവും നേടിയെടുക്കാൻ നമ്മൾ എന്ന് നമ്മൾ ചെയ്യണം. നമ്മളോട് പറഞ്ഞേച്ച് വരാൻ ഒരാൾക്ക് ആര് പറഞ്ഞാലും നടക്കും. സ്ത്രീകൾക്ക് നമ്മളൊക്കെ പറയുണ്ടാക്കി കൊടുക്കുന്ന നിയമങ്ങളല്ലാതെ അവർക്ക് വിചിന്തിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് സ്ത്രീകളുടെ മേലെ പരതാ സമ്പ്രദായം നിലവിൽ വാസ്തവത്തിൽ ഇത് ഇസ്ലാമിന്റെ മുസ്ലിം സമുദായത്തെ അങ്ങേറ്റം നശിപ്പിക്കാം, നിഷ്ക്രിയരാക്കി തീർക്കാം. അവരുടെ എല്ലാ നിലക്കുള്ള ബുദ്ധി വികാസവും അവരുടെ എന്തൊക്കെ തൊഴിലുകളാണോ കഴിവുകളാണോ ഉള്ളതെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലാക്കി തീർത്ത ഒരു സിദ്ധാന്തമാണ് ഈ പരതാ സമ്പ്രദായം. ഇതിനുവേണ്ടി ആരൊക്കെ കൊടുത്തു, ആരൊക്കെ ഇതിനു വേണ്ടിയിട്ട് തെളിവ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ഉന്നതനായ ഉദ്ധാരകരായിട്ട് അറിയ ഉന്നതന്മാരായ ഉദ്ധാരകർ എന്ന് അറിയപ്പെടുന്ന അവർ പോലും സ്റ്റാഫ് ഉണ്ടാക്കിയിട്ട് ഭാരതയ്ക്ക് കിതാബ് ഉണ്ടാക്കിയിരിക്കുന്നു. ഭാരതം വേണം പറഞ്ഞിട്ട് ഇതാണ് നമുക്ക് വലിയ അപകടം. ഇത് എല്ലാ നിലക്കും ഉദ്ദേശിക്കുന്നതല്ലാന്ന് പറഞ്ഞു. ആ വക കിതാബുകൾക്കൊന്നും ഇസ്ലാമിൽ യാതൊരു സാരമില്ല. മുസ്ലിം ഉദ്ദേശിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആ കാലഘട്ടം തന്നെ പോയി. പഴയ കാലത്തെ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഒന്നും കെട്ടാവും നോക്കണം മനസ്സിലാക്കി. സാഹചര്യം മാറണ മനസ്സിലാക്കി. പഴയ കാലത്ത് അറബി നാട് ഗ്രാമീണരാണല്ലോ, ഗോത്ര വർഗക്കാരാണ്, ഗ്രാമീണരാണ്. കുടി പോലും ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കേണ്ടെന്ന് എഴുതി കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കണമെന്ന് എഴുതി പറഞ്ഞു തന്നെ ഭയങ്കര ചോദിച്ചാൽ നിർബന്ധ ചേർത്തിട്ടുള്ള അങ്ങനത്തെ കൊടുക്കും. അപ്പൊ അവരുടെ ഈ സൗന്ദര്യം മറ്റുള്ള വെടുപ്പും വെളുപ്പും ഉള്ള ഒരു സ്ത്രീനെ കാണുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വല്ല സ്ത്രീകളും ജീവന്മാരെ കുറിച്ച് അവർ കുടിക്കൊണ്ടിരിക്കും. ജീവന്മാരെ കാണാൻ കുറിച്ച് ചോദിക്കാം. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കാണുമ്പോഴായിരിക്കും ഇവർക്ക് ഈ സൗന്ദര്യ നടയാടെ കാണാൻ പോകും. അപ്പൊ അവിടെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിന്ന് വരാം, ത്യാഗം ഉണ്ടായിന്ന് വരാം. ഇവിടെ ലോകത്ത് കുളിയും വൃത്തിയാക്കലും വെളുപ്പാക്കലും സൗന്ദര്യമൊക്കെ വർദ്ധിച്ച് നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് സ്ത്രീകളുള്ള ഈ ലോകത്ത് ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുമ്പോഴത്തെ ആ കറമുണിൽ ഇവിടെ രാജനെ മനസ്സിലാക്കണം. അന്നൊക്കെ അത് വലിയ വിഷയമായിരുന്നു. ഒരു രാജാവിന്റെ പുത്രനെ കാണുമ്പോഴേക്ക് അവിടെ ചടി വീഴും. അവിടെ തട്ടിക്കൊണ്ടുവരാം. ധാരാളം പതിവ് ഉണ്ടായിരുന്നു തട്ടിക്കൊണ്ടുവരേണ്ടായിട്ടുണ്ട്. ഇവിടെ പതൊന്നുമില്ല. ലോകത്തുള്ള ഈ 500 കോടിയിൽ 250 കോടി സ്ത്രീകൾ പുത്രേ, അതിൽ ലക്ഷക്കണക്കിലല്ല കോടിക്കണക്കിലല്ല സൗന്ദര്യവതികളായ ധാരാളം സ്ത്രീകൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കാൻ നോക്കി. ഏതോ ഒരു പെണ്ണിൽ ഒരു വീട്ടിൽ മുസ്ലിം വീട്ടിലത്തെ ഒരു പെൺകുട്ടി മോശം കൊണ്ട് പുറത്തുനിന്ന് മുറിച്ച് ഇവിടെ അത് ചാടാനോ പിടിക്കാനോ പോണില്ല. ദൂരം പിടിക്കുന്നവരും പറഞ്ഞൊന്നും വേണ്ട, പറഞ്ഞാരും പിടിക്കും, അത് വേറെ. അപ്പൊ ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ വെച്ച് അത് തന്നെ ആർക്ക്? നബിന്റെ ഭാര്യമാർക്ക്. നബിന്റെ ഭാര്യമാരെ സംബന്ധിച്ചാണ് സാമൂഹ്യ വിരുദ്ധരെ കുറിച്ച് നോക്കേണ്ടതുണ്ട്. നബി ബുഖാരി മുസ്ലിം എഴുതിയിരിക്കണം. നബി ഒരു ദിവസം വീട്ടിലിരിക്കും. വീട്ടിലിരിക്കുമ്പോ അതിനിടയിൽ കൂടി ചെന്നിട്ട് തുടണ്ടാക്കി സുഹറിന്റെ ഇടയിൽ കൂടി തുടണ്ടാക്കിയിട്ട് ബുഖാരി വീട്ടിൽ പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ചുമരിൽ നിന്ന് ഒരു തുള ഇവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് എത്തി നോക്കാം. മഹാസംസ്കാരം നമ്മടിച്ചു ചിത്യം പാടും. അപ്പൊ നബി ഇവിടെ മനസ്സിലായി ആരോട്ട് കുറച്ചൊക്കെ പറയേണ്ടി നമ്മടിച്ചാണുള്ളത് ഇത്ര. അപ്പൊ നബിന്റെ വീട്ടിൽ പോയിട്ട് തുളയിൽ കൂടി കർമ്മ കയറിയിട്ട് തുള ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടി നോക്കാൻ മാത്രമല്ല ധിക്കാരികളും സാമൂഹ്യ വിദഗ്ധരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ ഇരിക്കും? ബുഹാരി ലഭിച്ചാൽ കണ്ണ് കുത്തിച്ചുള്ളൂ പറഞ്ഞിട്ട്. അപ്പോ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നബിന്റെ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം സാമൂഹ്യ വിരുദ്ധരുണ്ടെന്നുള്ള പ്രത്യേകം എടുത്ത് ചൂണ്ടി പറഞ്ഞിട്ട് ആ നിയമം ലോകത്തൊട്ടാകെ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാണെന്ന് ശുദ്ധ എന്നാണ് പറഞ്ഞുണ്ടാക്കിയാൽ അതിന് നേരെ മറുപടി വേണം. ഇതിന്റെ ഭാര്യമാരോടാണ് ഇരിക്കാൻ പറഞ്ഞത്. അവിടുത്തെ ഭവിഷ്യത്തിനതാണ് ചൂണ്ടിക്കാണിച്ചു. അവർക്ക് ഇരട്ടി ശിക്ഷണ്ട്, അതുപോലെ ഇരട്ടി കുരുണ്ട് എന്നൊക്കെ നബിന്റെ ഭാര്യമാരെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ എന്താ മുസ്ലിം പുരുഷന്മാരെ പറ്റി മൊത്തത്തിൽ പറഞ്ഞതന്നെ. അപ്പൊ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കടലിന്റെ വർത്തമാനം വേണ്ടരുത്, വേറെ വേണമെങ്കിൽ പുരുഷന്മാർക്കും വേണം, അവിടെ വേണ്ട ഇവിടെ വേണ്ട ഇതുള്ളൂ. അപ്പൊ ഇത് സാധാരണ എങ്ങനെ നടക്കുന്നത്? സാധാരണ അറിയാം, ഹജ്ജിന് മുമ്പ് ഹജ്ജിന് പോയിട്ട് എങ്ങനെ നടക്കും? ആണും സ്ത്രീകളൊക്കെ അതൊന്നും കാണും, സ്ത്രീകളെ കാണും, കുട്ടികൾ സ്ത്രീകൾ ധാരാളം ഉണ്ടായിരിക്കും അവിടെ. ഇടയില് സ്ത്രീകളൊന്നും വെച്ചിട്ടില്ല ഉത്തരിക്കാനേ. നമ്മൾ പറയും നമ്മൾക്ക് ഉത്തരിക്കാൻ വേണ്ടി ഒരു മതിരി കെട്ടില് നിർബന്ധ. അത് ഇസ്ലാമിലുള്ളവർന്നല്ലോട്ടോ, ഓരോരുത്തരും ഉത്തരിക്കോട്ടെ. ഇടയിലിരുന്ന് മതിരി അതൊന്നും വേണ്ട. എന്നിട്ട് മറ ഉണ്ടാക്കാൻ നബിന്റെ കാലത്ത് മറുണ്ടാക്കിയോ? മറുണ്ടാക്കിയോ? ഉണ്ടാക്കില്ല. എനിക്ക് സ്ത്രീകളുടെ ഇടയിലേക്ക് പെരുന്നാള് പെരുന്നാൾ മറ്റേ പെരുന്നാൾ നമസ്കാരം സംഭവിക്കില്ല, മറ്റു പെരുന്നാൾ നമസ്കാരത്തിനായിരിക്കണം. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ അവിടെ പോയിട്ട് നബി പ്രസംഗിച്ചു. അവിടെ ഒരു മറ ഉണ്ടായിരുന്നു, ആ മറ നീക്കിയിട്ട് എന്നവിടെ പറഞ്ഞു. നബിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കും ജുമാഅത്തൊക്കെ വരുമല്ലോ, ഞങ്ങൾക്ക് സ്ത്രീ പറഞ്ഞു. അവിടൊക്കെ നബി സ്ത്രീകൾക്ക് വന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറ കെട്ടിയിരുന്നു എന്ന് അവിടെ മദീനത്തെ പള്ളിയിൽ മറ. പഴയ കാലത്ത് ഞാൻ അവിടെ പോയിരുന്ന കാലത്ത് മദീനത്തെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും പ്രത്യേക മറകളില്ല. ഇപ്പൊ പോയൊരു ദിവസം അനുഭവം അറിയാം, ചിലടത്തും കേട്ടു. ഏതായാലും ഇങ്ങനെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും പുരുഷന്മാർക്ക് നിസ്കരിക്കാനായിട്ട് ഇടയിൽ മറ കെട്ടണമെന്നുള്ള നിയമം ഇസ്ലാമിലുള്ളതല്ല, അതൊക്കെ ആവശ്യമില്ല. ഹജ്ജ് തുവാഫിന് നടക്കുമ്പോ പിന്നെ അങ്ങനെ മറണ്ടാവും. തുവാഫ് ചെയ്യുമ്പോൾ മറന്നുണ്ടാവില്ലല്ലോ, അവിടെ സ്ത്രീ പുരുഷൻ ഇടകരന്നിട്ടാ തുവാഫ് ചെയ്തു. അപ്പൊ ഇത് ഹറാമാക്കണമെങ്കിൽ അവിടെ ഹറാമാക്കണം, മറന്ന് നിർബന്ധമാക്കണമെങ്കിൽ അവിടെ നിർബന്ധമാക്കണം. അതൊക്കെ ഇസ്ലാമിക അങ്ങനൊക്കെ പറഞ്ഞു നോക്കുമ്പോ നമ്മൾക്ക് തോന്നും ഹിന്ദുക്കളുടെ മാതിരി. അതെ, ശരിക്ക് പറഞ്ഞാലേ ഇവിടെ ഹിന്ദുക്കളാണ് അവരുടെ പ്രവാചകന്മാരുടെ കുറെ തത്വങ്ങൾ ശരിക്കും നിത്യേനെ കുളിക്കണം, ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം എന്നൊക്കെ പഠിപ്പിച്ച ആൾക്കാർ ഹിന്ദുക്കൾ നല്ല സമുദായക്കാരും നമുക്ക് കാണാനുണ്ട്. നമ്മളെയാണ് ഇവര് നേരെ വിപരീതം പഠിപ്പിച്ചു. ആസനം കഴിക്കണം നിർബന്ധമില്ല, വായ പഠിക്കണം നിർബന്ധമില്ല, അങ്ങനെയാണ് നിസ്കരിച്ച് നിസ്കാരം ചെയ്യുക. ചില ആൾക്കാർ പ്രഭാതത്തിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് അത് പല്ലിയേറ്റ് ഞാൻ നിസ്കാരം വേഗം ചെയ്തു പല്ലിയേറ്റില്ല എന്ന് പറഞ്ഞ് കേട്ടു. പല്ലി ഏറ്റിട്ട് പല്ലി തേക്കാതെ പോയിട്ട് നിസ്കരിച്ചു. അപ്പൊ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുമ്പോൾ നാരെ തൊള്ളയായിട്ട് സംഭാഷണം നടത്തുന്നതോടൊപ്പം പറയണത് പല്ല് തേക്കാൻ നിർബന്ധമാണെന്ന് അവർ പഠിച്ചിട്ടില്ല. എഴുതിയിട്ടില്ല പല്ല് തേക്കാൻ നിർബന്ധമാണ് കൂടുതൽക്കും പോകുന്ന എഴുതിയിട്ടില്ല. മുഖം കഴിക്കണം എന്ന് പറഞ്ഞാൽ മുഖം നേരെ കഴിക്കാം, പുളി കഴിക്കണ്ടാവും. മുഖം കഴിക്കണം എന്ന് പറഞ്ഞാൽ നടത്താൻ മുഖം നേരെ കഴിക്കാൻ പറ്റില്ല. തൊള്ളയിലേക്ക് കടത്തിയിട്ട് കഴിക്കണം നിർബന്ധമില്ല എന്ന് നാല് മദഹബ്. ഇപ്പൊ എന്താ വേണ്ടത്? നാല് മദഹബ് വായ കഴിക്കണം നിർബന്ധമില്ല, കക്കൂത്തി പോയാൽ അവിടെ കഴിക്കണം. ഇത്തരത്തിലുള്ള ഈ പുരോഹിതന്മാർ ആയിരം കൊല്ലം ഈ സമുദായത്തെ പഠിപ്പിച്ചെങ്കിൽ എങ്ങനെ നമുക്ക് സംസ്കാരം പഠിയാ? സംസ്കാരം പഠി നമുക്ക് പഠിച്ച സംസ്കാരം തന്നെ ആകെ ശുദ്ധമായ നിൽക്കാൻ പാടില്ലാത്തവർക്ക് മുന്നോടിയില്ല, അതന്നെ നമുക്ക് പഠിച്ച സംസ്കാരം. ഇത് ചിന്തിച്ചത് ആ ഭരതാ സമ്പ്രദായത്തെ തത്കഷമ വളരെ ശക്തിയായിട്ട് അതൊന്നും നിങ്ങളോട് പറയാൻ പാടില്ല. ഏതായാലും കുറെ ആൾക്കാരൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പോ ഈജിപ്ത് അതുപോലെ തുർക്കി വളരെയധികം ഈ അനാചാരങ്ങളൊക്കെ വളരെ ഇല്ലാതെ. അതുപോലെ നമ്മളവിടെ ഇപ്പോ ഇല്ലാതാക്കാനായിട്ട് പ്രസ്ഥാനം വന്നില്ല, നമ്മളിപ്പോ അതൊരു പ്രസ്ഥാനമായിട്ട് നടക്കില്ല. എന്നാലും വേണ്ടിടത്തൊക്കെ പറയേണ്ടി വരും. നമ്മളെ കുറിച്ച് ബുദ്ധിജീവികളായ ഒരു ആൾക്കാരൊക്കെ അത്തരത്തിലൊക്കെ നടക്കുന്ന ഇഷ്ടമൊന്നുമില്ല. കണ്ടേ പെണ്ണിന്റെ ഓരം കണ്ടില്ലേ, മകളുടെ ഓരം കണ്ടില്ല, മകളെ കൊണ്ടെടുക്കുന്നതാ മുടിയൊക്കെ മുടങ്ങിട്ട് ഇങ്ങനെ കാണണം. കണ്ടോട്ടെ എന്താ പേര് അബദ്ധം? മുടി മുടങ്ങിട്ടു അല്ലെ ചുരുട്ടി കെട്ടി അവന് കണ്ടുവല്ലേ വെട്ടി അവന് കണ്ടു എന്താ പേര് അബദ്ധം? ആര് പറഞ്ഞു എന്നാ ചോദിക്കുന്നത്? ആര് പറഞ്ഞു അങ്ങനെ സ്ത്രീകളുടെ മുടി കാണാൻ പാടില്ല എന്ന് പറഞ്ഞവനാരാന്ന് നമുക്ക് ചോദിക്കണം. ആരാ പറഞ്ഞത്? അത് പറഞ്ഞു കളിക്കട്ടെ. ഇപ്പൊ ചുരുക്കത്തിൽ ഇത്തരം മനാകാരണം അശാസ്ത്രീയമായ നടപടിക്രമം നമ്മൾ എതിർക്കേണ്ടി വരും. ഭാഗികമായിട്ട് അത് മാത്രം പ്രശ്നമായിട്ട് നടക്കരുത്. ഇത് പ്രദേശം സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയേണ്ട, പക്ഷെ വിശദീകരിക്കാൻ കഴിയും. അതുകൊണ്ട് വിശദമായിട്ട് വിശേഷം പഠനം നടന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനെ പുച്ഛിക്കാൻ പോണ്ട, നമ്മൾക്ക് ആശ്വാസകരമായിട്ടുള്ള സംസ്കാരത്തോട് യോജിച്ച് നിനക്കുള്ള നടപടിക്രമം നമ്മൾക്കും അതിലൊക്കെ ആ സമ്പ്രദായം നടപ്പിലാക്കാം. അത്തരത്തിലൊക്കെ നടപ്പിലുക്കൊക്കെ കൊള്ളും ചെയ്യാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. വെറുതെ വേണ്ടാത്ത അനാവശ്യങ്ങൾ നൂലാമാല നൂലാമാല എന്ന് കുറാൻ പറയണം. അവലാല് ഇത്ര അവലാല് എന്ന് കുറാൻ പറയാറുണ്ട്. അങ്ങനത്തെ ഈ ഇത്രയും അവലാലും ഇല്ലാതാക്കാനാണ് ഇതിനകത്ത് ഇല്ലാതാക്കും ചെയ്തു. പക്ഷെ നമ്മൾക്ക് നേരെ ഇടയിലാക്കി തിരിച്ചടിച്ചു എന്ന് പറഞ്ഞു നമ്മുടെ ബുദ്ധിമുട്ടുണ്ട്. കുറാൻ പഠിക്കാത്തതിന്റെ നബി എന്താ ചെയ്തതെന്ന് പഠിക്കാത്തതിന്റെ പേര് പുരോഹിതന്മാരുടെ വാക്ക് കേട്ടത് കൊണ്ടിട്ടാണ് നമ്മൾ ഈ അപകടത്തിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് പുരോഹിതന്മാരുടെ മതം അതൊന്ന് വേറെ, ഇസ്ലാം മതം അതൊന്ന് വേറെ. അത് എവിടുന്നാ കിട്ടാം? ഖുർആനിൽ നിന്ന് തന്നെ ആദ്യാവസാനം. ആദ്യാവസാനം ഖുർആനിൽ നിന്ന് തന്നെയാണ് ഇസ്ലാം മതത്തിന്റെ എല്ലാ സംസ്കാരങ്ങളും എല്ലാ സിദ്ധാന്തങ്ങളും എല്ലാ ആദർശങ്ങളും കിട്ടുന്നതെന്ന് വിശ്വസിക്കുക, അതുപോലെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആ തീരുമാനത്തോടുകൂടെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് വേണ്ട വൃത്തികളുണ്ടാവില്ല, അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാനുള്ളത് മനസ്സിലാക്കാം. ആ ഗ്രാമ
ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അബൂ ഹുറൈറ തനി യൂതനാണെന്ന് സാധിക്കൽ, വെറുതൊന്നല്ല യൂതനാണെന്ന് സാധിക്കൽ ബുഖാരി മുസ്ലിമുകൊണ്ടാണ്. ഏനെ സാധിക്കാം? നമ്മളൊക്കെ ഷഹാദത്ത് ചൊല്ലുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ലേ, നമ്മൾക്ക് അതിന്റെ ചൊല്ലു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ സഹാദത്ത്, ഇസ്ലാമിന്റെ സഹാദത്ത്. ഈ അബൂ ഹുറൈറ സഹാബിയിലേക്ക് ഇങ്ങനെ നിൽക്കണം. അത് ബ്രഹ്മം കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹലൽ ജന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു, മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു അവിടെ ഇല്ല. മരിക്കാൻ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണമെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്താൽ മതി, മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും കേട്ടുള്ളൂ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് പോയിട്ട് സാഹിത്യ കൊടുക്കുമ്പോ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ പറഞ്ഞ മാതിരി അവിടെ മറ്റത് കട്ടിക്കരാ. ഇത് അബൂ ഹുറൈറ പഠിച്ചിട്ടാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് മരിക്കുമ്പോൾ പോലും മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലണ്ട, അവിടുന്ന് മംഗാലായിരാഹിലാലിമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും പറഞ്ഞു ലായിരായിലുള്ള ദഹലൻ ചെന്ന സഫാറ്റി മംഗാലായിരാഹിലുള്ള യോമെന്നാണ് സഫാറ്റി നടക്കാൻ പോകും. അതിൽ ഏറ്റവും വലിയ വിജയം ലായിരാഹിലുള്ളതാണ് ചെറിയവർക്കാണ് അവിടുത്തെ സഫാറ്റി ശരിക്കും കിട്ടാൻ പോകും. ലായിരാഹില മുഹമ്മദ് റസൂലുള്ള കുട്ടിയിലായി ജൂതൻ അബൂ ഹുറൈറ ബുഖാരിയിലോ മുസ്ലിമിലോ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നവിടെ പറഞ്ഞില്ല. എന്താ പറയാൻ കാരണം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും കൂടി പറഞ്ഞവർക്ക് സഫാത്ത് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്കൊരൊറ്റ ഒന്നിന് സഫാത്തില്ലാതെ ആ കണ്ടി സഫാത്ത് യോമന ഖിയാമത്തി മംഗാല ലായിലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്കൊക്കെ സഫാത്തിന്റെ ലായിലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്കൊക്കെ സഫാത്തിന്റെ ആനുകൂല്യം കിട്ടും, സ്വർഗത്തിൽ കിടക്കാം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സകല ജൂതന്മാരും ലായിലാഹ ഇല്ലല്ലാഹ് എഴുതുന്നവരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ലില്ല ലായിലാഹ ഇല്ലല്ലാഹ് ചെല്ലണം, നമ്മളേക്കാൾ ചെല്ലും. അപ്പൊ അങ്ങനത്തെ ജൂതന്മാരൊക്കെ സ്വർഗത്തിൽ കിടക്കുന്നു. ലായിലാഹ മംഗാല ലായിലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മംഗാല ലായിലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കൂട്ടി പറഞ്ഞാലോ ഒരൊറ്റ ജൂതൻ സ്വർഗത്തിൽ കടക്കൂരാതെ കിട്ടും. ഇത് അബൂ ഹുറൈറക്കറിയാ, അവിടുന്ന് കിട്ടു ബുഖാരി മുസ്ലിമാത് അവിടുന്ന് കിട്ടു മുഹമ്മദ് റസൂലുള്ളാഹ് കിട്ടു. പിന്നീട് പറഞ്ഞു ഉമർത്തു അൻ ഖാതിൽ അന്നാസ ഹത്താ യഖൂലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യഖൂലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉമർത്തു അൻ ഖാതിൽ അന്നാസ എല്ലാവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നോട് കത്തി. അരെ അബൂ ഹുറൈറ പറയണ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലതാ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ. അത് പറഞ്ഞാൽ പറ്റും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലിനെ കൂടി വരണം എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ഒരൊറ്റൊന്നിനെ തലവാക്കിണ്ടാവില്ല, ഒറ്റൊന്നിനെ തലവാക്കിണ്ടാവില്ല. അപ്പൊ ഉയർത്തുവാൻ നോക്കാത്തിനല്ലാത്ത ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരേക്കും എന്നോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ടാക്കി. എന്തിനാണ് പറയാൻ കാരണം? ജൂതന്മാരുടെ ഒരൊറ്റൊന്നിന് തല പോകരുത്. മക്ക മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ അവിടെ മറ്റുള്ള മുസ്ലിങ്ങളുണ്ടോ? സത്യത്തിലെ ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇങ്ങനെ ആളെ കൊല്ലാൻ വേണ്ടി ലഭിക്കുക കൽപ്പന ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പറഞ്ഞു നോക്കാൻ നുണയണം. ആ നുണയിൽ കൂടി ഇനി മഞ്ചന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് വരെ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടി ചെല്ലുന്നത് വരെ എന്ന് അബൂ ഹുറൈറ പറയാതിരിക്കാൻ കാരണം ജൂതന്മാർക്ക് ജൂതന്മാരെ നബിയുടെ വാളിൽ നിന്ന് ഒഴിവാക്കാനാ. ജൂതന്മാരോട് ആരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ള അവിടെ കേട്ടു, ഇതൊന്നും ചെറുതല്ല, ഇനി ഇതിനേക്കാൾ വലിയത് കേട്ടു. അബൂ ഹുറൈറ ജൂതനാണോ ജൂത മുനാഫിഖാണോ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വ്യക്തമായ തെളിവുകൾ നോട്ടീസുകളിൽ കൂടി പ്രസിദ്ധീകരിച്ചു, ഗ്രന്ഥങ്ങളിൽ കൂടി പ്രസിദ്ധീകരിച്ചു. അയാൾ ഒറിജിനൽ ജൂതനാണെന്നുള്ളതിന്റെ ദശക്കണക്കിലുള്ള തെളിവുകൾ ബുഖാരി മുസ്ലിമിലാ കേട്ടുള്ളൂ. ഇനിയും കേട്ടുള്ളൂ പ്രബലമായ മറ്റൊരു ഇസ്ലാംകാരും അഞ്ചീതോ ഇസ്ലാംകാരും അഞ്ചീത് പറഞ്ഞിട്ട് ഖുർആനിൽ കേട്ടോ, നമ്മളൊക്കെ അഞ്ചീത നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ഇസ്ലാംകാരെ അഞ്ചി എന്ന അഞ്ചിങ്ങി അഞ്ചാവട്ടെ, അബൂഹുറൈറ ഇസ്ലാംകാരും അഞ്ചൊന്നെണ്ണട്ടെ. ഇസ്ലാംകാരി അഞ്ചെന്ന് നോക്കുമ്പോ ബുഖാരിയും മുസ്ലിം എടുത്ത് നോക്കൂ. ബുഹാരിയിലും മുസ്ലിമിലും രണ്ടിലും രണ്ടിലും അബൂ ഹുറൈറ ഇബ്രീലുണ്ട് വന്നു, അങ്ങനെ വന്നിട്ട് നെറ്റിന്റെ മുമ്പിലിരുന്നു, കാലുകാരോട് ചേർത്തു മുസ്ലിമുട്ടോട് ചേർത്തു. എന്നിട്ട് ഇസ്ലാം മല്ല ഇസ്ലാം മല്ല ഇമാൻ എന്നൊക്കെ എനിക്കോട് ചോദിച്ചു. അങ്ങനെ എനിക്ക് ഇസ്ലാംകാരൻ വിരിച്ചു കൊടുത്തു. അങ്ങനെ വിരിച്ചു കൊടുത്ത് അവരാഹില്ലെന്നെ അർത്ഥം പറഞ്ഞു. അവിടെ ലായിലാഹില്ല പറഞ്ഞരാ ലായിലാഹില്ലെന്നെ അർത്ഥം പറഞ്ഞു. ഊറ്റി കൊടുത്ത് ചിന്തിക്കണ സ്ഥലമൊക്കെ ഇവർ ലായിലാഹില്ലെന്നെ അർത്ഥം ഇപ്പൊ ലായിലാഹില്ലെന്നാണ് പറഞ്ഞാണ്ട് പറഞ്ഞാൽ പോലെ ഇസ്ലാംകാരി അല്ല എല്ലാവരും ശ്രദ്ധിക്കും. മുഹമ്മദ് റസൂലുള്ള വരണുണ്ടോ ഇല്ലയെന്ന് എല്ലാവർക്കും അത് ശ്രദ്ധ വരും. അതുകൊണ്ട് ഇവിടെ ഒരു കഫറത്തിൽ കൂടി മുഹമ്മദ് റസൂലുള്ള കക്കണോ അതിന് അബൂഹുറൈറയുടെ പണി എന്താ പറയുക? ഇസ്ലാം കാലത്തിൽ ഒന്നാമത് അന്താബുദുള്ള അപ്പോ ഈ അറാബികൾക്ക് അറാബികൾ മാത്രമല്ല അനർബികളായ അറാബികളുണ്ട്. അവർക്കിപ്പോ രണ്ടെണ്ണം ഇനി കഴിഞ്ഞു എന്ന് വിചാരിക്കും. രണ്ട് വാചകായി മൂന്നാമത്തെ കൊത്തൊക്കെ മസ്സലാത്ത ഉസ്കാരം നിലനിർത്തുക. നാലാമത്തെ തൂത്തിയ സക്കാത്ത സക്കാത്തുറുക്ക ഇപ്പൊ നാലായി ഉണ്ടായപ്പോ ഇപ്പൊ നാലായി എന്നെപ്പെട്ടത് ലായിലാഹില്ലെന്നെ അർത്ഥം പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ള കട്ടു ആര് ബുഹൈറ ബുഹാരി മുസ്ലിം എടുത്ത് നോക്കും. ലായിലാഹില്ലെന്നെ അർത്ഥം പറഞ്ഞിട്ട് ബുഹാരിയിലും മുസ്ലിമിലും ഇസ്ലാംകാരൻ എന്നെന്ന അവസരത്തിൽ ഇയാൾ മുഹമ്മദ് റസൂലി ഹജ്ജ് അബൂ ഹുറൈറ പറയോ പറയില്ലേ? ബുഹാരി മുസ്ലിം എടുത്ത് നോക്കും. യൂദന്മാർക്ക് ഹജ്ജ് ഹറാമ, യൂദന്മാർക്ക് ഹജ്ജ് ഹറാമ, നമ്മുടെ മക്കത്തേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് യൂദന്മാർ സമ്മതിക്കാത്ത ഹജ്ജ് അബൂ ഹുറൈറയുടെ വായിലൂടെ ഇസ്ലാംകാരം എന്ന സമയത്ത് പോലും അയാള് പറഞ്ഞില്ല. ഇസ്ലാംകാരം പഠിച്ചിട്ട് ഒന്നരയും കെട്ടു, ആദ്യം അഞ്ച് കെട്ടു, പിന്നെ അഞ്ചിൽ നിന്ന് ഒന്നരയും കെട്ടു. ഇപ്പൊ മൂന്നര ഇസ്ലാംകാരിയാണ് അബൂ ഹുറൈറയുടേതായിട്ട് ബുഖാരിയിലെ മുസ്ലിമിലുള്ളത്. നോക്കിയാ കാണാ നോക്കി അതൊക്കെ അച്ചടിച്ചു കൊടുത്തു. വിടുന്നില്ല ഇവിടുത്തെ പടാരിമുകളും മിണ്ടുന്നില്ല. എന്ത് വെച്ചിട്ട് ജമാഅത്തിന്റെ സമസ്തന്റെ ഒരാളും മിണ്ടുന്നില്ല. മിണ്ടാതിരുന്നോണ്ട് ഇവിടെ കാര്യം ശരിയാണ്. ഈ സംഗതി പുറത്തുവരൂലേ വന്നു. അപ്പൊ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള സഹാദത്ത് നടത്തി കട്ടതായിട്ട് ബുഹാരിയിലും മുസ്ലിമിലും ഇസ്ലാംകാരം എണ്ണിയെടുത്ത് പോലും ഹജ്ജ് പോലും അയാൾ കട്ടു എന്ന് പറഞ്ഞു നോക്കുമ്പോ ഹജ്ജ് ഓരോരോ കൊല്ലം ഹജ്ജ് ചെയ്താൽ പിന്നെ അന്ന് പെട്ട കുട്ടിനെ പോലെ ആയിത്തീരും, അത്രയും പരിശുദ്ധനായിത്തീരും എന്നൊക്കെല്ലോ. അന്ന് പെട്ട കുട്ടിനെ പോലെയാണ് ഹജ്ജ് ചെയ്താൽ എല്ലാ പാപം കൊടുക്കുന്ന അബൂ ഹുറൈറ തന്നെ പറഞ്ഞിരിക്കണ് പറഞ്ഞിരിക്കണം. എന്താ പറയാൻ കാരണം പറയും? അതിനും കാരണമുണ്ട്. ഈ കള്ളന്മാർ എന്ത് ചെയ്യുകയാണെങ്കിലും കള്ള വഞ്ചകൻ വന്നിട്ട് നമ്മൾക്ക് ഒരു ഗ്ലാസ് ചായ പഠിച്ചു വന്നാൽ അതിൽ രണ്ട് ചായ പറ്റിക്കാനുള്ള ഒരു വഞ്ചന അതിലുണ്ടാവും. ഒരു വഞ്ചകനാണെങ്കിൽ ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ ഒരു ഉദ്ദേശമുള്ളവരെ സംസ്കാരം കാണിച്ചില്ല. ഒരു വഞ്ചകനോ കള്ളനോ ആണ് നമ്മളെ തലക്കെടുക്കുന്നതെങ്കിൽ ഉറപ്പിക്കാതിന്റെ പിന്നിൽ എന്തുകൊണ്ട് എന്നതുപോലെ ഇയാള് ഹജ്ജിനെ പറ്റി പിന്നെ പുണ്യം പറഞ്ഞ കാരണം മൻ ഹജ്ജ ഒരു മിർഫത്ത് ഒരു മിർത്തക്ക് ഫറജക്ക യോമുഹു ഹജ്ജ് ചെയ്താൽ അന്ന് പ്രസവിച്ച കുട്ടിനെ പോലെ തന്നെ ശരിയായിട്ടുണ്ട് വിളുന്ന് അബൂ ഹുറൈറ പറഞ്ഞ് ഹജ്ജിണ്ട്. ഇസ്ലാംകാര്യം വഞ്ചെണ്ണം പറഞ്ഞപ്പോ അവിടുന്ന് ഹജ്ജ് കട്ട അബൂ ഹുറൈറ പിന്നെ ഹജ്ജിന്റെ പുണ്യങ്ങളോട് പുണ്യം പറയലായി. എന്താ കാരണം? മുആവിയ വാണിയും കൊടുത്തു. അപ്പേ എന്റെ ആക്കടി കൂടെ പറ്റില്ലോട്ടോ. അല്ലേ നമ്മളെ ഹജ്ജിമ തൊടാൻ പോണ്ട, നമ്മൾക്കാകെയുള്ള വരുമാനാണത്. ആ നമ്മളെ ഹജ്ജാജികൾ ഇവിടെ ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ ഹജ്ജ് ചെയ്തിട്ടോടെ നമ്മൾക്കൂടെ നിലനിൽക്കാൻ. അതുകൊണ്ട് അടക്ക ഹജ്ജ് പറയാൻ കുറച്ച് മടിയുണ്ടല്ലേ, വേഗം ഹജ്ജിന്റെ പ്രചരണം ആരംഭിച്ചോ പറഞ്ഞു. ഇഷ്ട ദിവസം പഠിക്കുന്നിട്ട് വിളിച്ചു പറഞ്ഞു മൻ ഹജ്ജ ബ്രഹ്മു ഒരുത്തൻ ഹജ്ജ് ചെയ്താൽ അന്ന് പ്രസവിച്ച കുട്ടിനെ പോലെ അത് പുറത്തിയറിയില്ല, ഒരു ദോഷം പിന്നെ അവന്റെ ദേഹത്ത് ഉണ്ടാവില്ല, അവന്റെ റെക്കാർഡ് അത്ര ശുദ്ധിയായിരുന്നു. പിന്നെ നുണങ്ങട്ടെ അടിച്ചു വിട്ടു രണ്ടാം ഹജ്ജും മൂന്നാം ഹജ്ജും രണ്ടും ഹജ്ജും മൂന്നും ഒക്കെ ചെയ്ത ആൾക്കാരെ നമ്മൾ കൂടുതലുണ്ട് കേട്ടോ. അല്ല ഇവിടെ ഉണ്ടെന്നല്ല, കേരളത്തിൽ ധാരാളം ഉണ്ട്. അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തവരായിരിക്കും, അവർക്ക് അതിന്റേതായ പ്രതികളൊന്നും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ നേരിൽ രണ്ടി ഇതിനെ പറ്റി ചിന്തിക്കണ്ട, അതിനേക്കാണ് നല്ല കാര്യം അള്ള പറഞ്ഞോട് വരണ്ട്, അതിനേക്കാണ് നല്ല കാര്യം പറഞ്ഞു വരണ്ട്. അപ്പൊ മൂപ്പര് കൊല്ലം തോറും ഹജ്ജിന് വേണ്ടിയിട്ട് പ്രസംഗിച്ചു. മഹാബിയാന്റെ വാക്കേട്ടിട്ട് മഹാബിയാന്റെ പ്രേരണ പ്രകാരം ഹജ്ജിന്റെ വരുമാനം കൊണ്ടാണ് അന്നത്തെ നിലനിൽപ്പ് തന്നെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് കൊണ്ടാണ് മക്കത്തുള്ള ആൾക്കാരുടെ നിലനിൽപ്പ്. അപ്പൊ അത് മുടങ്ങും. ഇത്രാം കാര്യത്തിൽ നിന്ന് ഹജ്ജ് കെട്ടാൻ പിന്നെ ഹജ്ജിന് അടിയിട്ടില്ല. അപ്പൊ ഹുറൈറ ഫ്ലൈറ്റ് മാറ്റി മാറ്റി പറയിപ്പിച്ചു ഹജ്ജാണ് പറഞ്ഞു. എന്നാലോ ഇച്ചങ്ങായി ഹജ്ജിന് പോവോ? അരെ ഈ അബൂ ഹുറൈറ ഹജ്ജിക്കുവോ? അതാരോ ഞാൻ ഇത് അവിടെ കാണെന്നറിയോ? ഇയാളെ ഹജ്ജിക്കാൻ പോവില്ല. നെജിന്റെ കൂട്ടത്തിൽ ഒരു ഹജ്ജിന് പോയതല്ലാതെ എല്ലാ കൊല്ലം ഹജ്ജിന് ഇങ്ങനെ ആളെ വിട്ടുകൊടുക്കും. മൂപ്പര് ഹജ്ജിന് പോവില്ല. ഇതാരേ? മുഹമ്മദ് ബിൻ സഹദ് ബസ്രി എന്ന് പറയുന്ന പ്രഗത്ഭനായ അബൂ ഹുറൈറ പ്രകൃതിയല്ലാത്ത ഒരു ഹജ്ജിന്. ഖുർആൻ ഒരു നല്ല ഹദീസാണ്.
അള്ളാന്റെ ഹദീസാണ് ഖുർആൻ, ഒരു നല്ല ഹദീസാണ്. പറഞ്ഞ് റഹ്മത്തിൻ വചനങ്ങൾ പല ഒരു പറഞ്ഞ്, ഹിക്മത്ത് നിറഞ്ഞ് ഉപമക്കൾ പറഞ്ഞ് റഹ്മത്തിൻ വചനങ്ങൾ പല ഒരു പറഞ്ഞ്, ഇഹപര വിജയത്തിന് ചലുക്കൾ ചൊല്ലി, ഇഹപര വിജയത്തിന് ചലുക്കൾ ചൊല്ലി, ഇബ്രാഹിം നബിയുടെ കഥയത് ചൊല്ലി. അള്ളാന്റെ ഹദീസാണ് ഖുർആൻ, ഒരു നല്ല ഹദീസാണ്. അള്ളാന്റെ ഹദീസാണ് ഖുർആൻ, ഒരു നല്ല ഹദീസാണ്. തുടങ്ങി അറഫയിൽ വെച്ച് നബിയുടെ ഹജ്ജിൽ അത് ചൊല്ലി തീർത്ത്, ഇഖ്റയിൽ തുടങ്ങി അറഫയിൽ വെച്ച് നബിയുടെ ഹജ്ജിൽ അത് ചൊല്ലി തീർത്ത്, തിരുത്താഹ നബിയും ദവസിയത്ത് മോദി, തിരുത്താഹ നബിയും ദവസിയത്ത് മോദി, ഖുർആൻ പഠിക്കുവാൻ വസിയത്ത് മോദി. അള്ളാന്റെ ഹദീസാണ് ഖുർആൻ, ഒരു ദിവ്യ ഹദീസാണ്. അള്ളാഹുവിന്റെ ഹദീസാണ് ഖുർആൻ, ഒരു ദിവ്യ ഹദീസാണ്. ഖുർആനുൽ കരീമാണ് തിരുത്താഹ തന്നൊരു നിധിയാണ്, റഹ്മത്ത് നിറഞ്ഞുള്ള റംദാനിൽ ഇറങ്ങിയ നല്ല കലാമാണ്. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ, അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആനുൽ കരീമാണ് തിരുത്താഹ തന്നൊരു നിധിയാണ്, റഹ്മത്ത് നിറഞ്ഞുള്ള റംദാനിൽ ഇറങ്ങിയ നല്ല കലാമാണ്. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ.